കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നെല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് കൂടി വരുവാനും നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുവാൻ നാം പാടുന്നതുപോലെ യേശുവിൻ നാമം അധുരിമ നാമം, ഇണയില്ല നാമം, ആ നാമത്തിന് തുല്യമായി വേറൊരു നാമമില്ല. അതനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഒരുമിച്ച് സന്തോഷിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആ നാമത്തിൽ നമുക്ക് രക്ഷയും നിത്യജീവനും വീണ്ടെടുപ്പും രോഗശാന്തിയും ജീവിതത്തിൽ എല്ലാ തരങ്ങളിലുമുള്ള വിടുതലും നമ്മൾ അനുഭവിക്കുന്നവരാകയാൽ നിരാത്രി സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് അല്പസമയമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. എഫേസ്യ ലേഖനമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5-ാം അധ്യായമാണ്. 5-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ, 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 21 മുതൽ ചേർത്ത് ആദ്യം വായിക്കാം.
സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവമല്ലോ. അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തർ താന്താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകും.
വളരെ സുപരിചിതമായ വേദഭാഗമാണ് ഇന്ന് രാത്രി നമ്മുടെ പഠനത്തിനായി നമ്മൾ എടുക്കുന്നത്. വളരെയധികം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, വിശേഷാൽ വിവാഹവേദികളിൽ വളരെ പ്രാപ്തന്മാരായ ദൈവദാസന്മാർ തന്നെ ഈ വിഷയം വിശകലനം ചെയ്ത് പ്രസംഗിച്ചിട്ടുള്ളത് കൊണ്ട് വിഷയത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും പേരും എനിക്കറിയാം. അതുകൊണ്ട് ആവർത്തന വിരസത എന്നുള്ള ഇന്ന് രാത്രി ഉണ്ടാകും. പിന്നെ നാട്ടിലെ പോലെ വിവാഹങ്ങൾ കൂടാനുള്ള സാവകാശം ഇല്ലാത്തത് കൊണ്ട് അധികം ഈ അടുത്ത കാലങ്ങളിൽ കേൾക്കുന്നുമില്ലല്ലോ. അതുകൊണ്ട് കുറച്ചുകൂടെ കേൾക്കാനുള്ള താല്പര്യവും ഉണ്ടാകും. ഇന്ന് നാട്ടിലാണെങ്കിലും മുടക്കം കൂടാതെ ആഴ്ച 2-3 കല്യാണങ്ങളൊക്കെ ഇങ്ങനെ കൂടി 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 എല്ലായിടത്തും ഇത് തന്നെ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ. എന്നാൽ ദൈവദിനമായതുകൊണ്ട് ഇത് ദൈവിക വെളിപ്പാടായതുകൊണ്ടും ഒരിക്കലും നമുക്ക് ഹൃദയം അടച്ച് ഇരിക്കാൻ കഴിയത്തുമില്ല. ഇത്ര പ്രാവശ്യം കേട്ടാലും പിന്നെയും പിന്നെയും കേൾക്കാനുള്ള താല്പര്യം, കാരണം ദൈവദിനത്തിന് മുമ്പിലാണ് നാം ഇരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം. എന്നാൽ വേദപുസ്തകം തുറക്കാതെ ആരെങ്കിലുമൊക്കെ പ്രസംഗിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഈ നാളുകളിൽ പലരും വരുന്നും പോകുന്നുമുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും കാലങ്ങളിൽ ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണം ചെയ്ത് കഴിഞ്ഞു. ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും വേദപുസ്തകം തുറന്ന വാക്യങ്ങൾ വായിച്ച് പഠിക്കാൻ ശ്രമിക്കണം. 5-ാം അധ്യായത്തിൻ്റെ 22 മുതലാണ് സാധാരണ നിലയിൽ ഒരു സെക്ഷനായിട്ട് പഠിക്കുന്നത്. എന്തുകൊണ്ടോ 21 ചേർത്ത് വായിക്കാൻ അങ്ങ് പറഞ്ഞു. അങ്ങനെ വായിച്ചു തുടങ്ങിയത് അതിന് പിന്നിൽ ഒരു ദൈവിക നടത്തിപ്പ് കാണുമെന്ന് എൻ്റെ വിശ്വാസം. 21-ാം വാക്യം തുടങ്ങിയതിനെ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം അതിനകത്തെല്ലാം വന്നല്ലോ. എന്നിട്ടാണ് 22-ാം വാക്യം മുതൽ ഒരു കുടുംബ ജീവിതത്തിൻ്റെ നിലയെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇരുപത്തിയൊന്നുകൂടെ ചേർത്ത് പഠിക്കുന്നതാണ് നല്ലത്. 21 കൂടെ ചേർത്ത് പഠിച്ചാൽ ഉറപ്പാണ് ഹെൽത്തി ഫാമിലി ലൈഫ്. 22 മുതൽ മാത്രം വായിച്ചു വരുന്നോണ്ടായി കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് 21 കൂടെ ചേർത്ത് വേണം പഠിക്കാൻ. നമ്മളതുകൊണ്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഈ വേദഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെയും അതിൻ്റെ 32 വരെയുള്ള വാക്യങ്ങളും ഒരു ഡീറ്റെയിൽ സ്റ്റഡിക്ക് ഞാൻ ഇന്ന് തുനിയുന്നില്ല. എങ്കിലും 32 വരെയുള്ള വാക്യങ്ങളും നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. കുടുംബബന്ധങ്ങൾ ഭദ്രതയില്ലാത്ത ഒരു കാലഘട്ടം. അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗമൊക്കെ എഴുതുമ്പോൾ അത്രയധികം ധാർമ്മികമായ അധപ്പതനമുള്ള ഒരു സമയമായിരുന്നു. റോമാലേഖനം പഠിക്കുമ്പോഴും പ്രത്യേകം അതിലുള്ള അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നാം വസ്ത്രം ധരിക്കുന്നു, ഒരു ദിവസം മറ്റൊന്ന്, മറ്റൊരു ദിവസം അത് വീണ്ടും ഊരിയിട്ട് അത് മാറിയിടുന്നു, മറ്റൊരു വസ്ത്രം ധരിക്കുന്നു എന്നതുപോലെ ഡൈവോഴ്സ് ശക്തമായിരുന്നൊരു കാലമായിരുന്നു ആ 1-ാം നൂറ്റാണ്ടിലെ ആ കാലഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയധികം കുടുംബ ബന്ധങ്ങളുടെ ആ പ്രാധാന്യവും ഗൗരവവും ഒക്കെ നഷ്ടപ്പെട്ട സമയത്ത് അവിഹിതമായ ബന്ധങ്ങൾക്ക് വളരെയധികം സ്ഥാനമുണ്ടായ ഒരു കാലഘട്ടം. ലൈംഗിക വിഷയങ്ങളെ സംബന്ധിച്ച് ദുസ്വാതന്ത്ര്യങ്ങൾ വളരെ ഉപയോഗിച്ചിരുന്ന ഒരു സമയം. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ പവിത്രത എത്രത്തോളം ഹനിക്കാമോ അത്രത്തോളം ഹനിച്ച സമയം. നിലയിൽ ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും വളർന്നു വന്നൊരു കാലം. രണ്ടൊരുപോലെ ഉണ്ടായിരുന്നു കേട്ടോ അല്ലേ? രണ്ടൊരുപോലെ എന്ന് പറയുമ്പോൾ ഭർത്താക്കന്മാർ ഭാര്യമാരെ ഉപേക്ഷിച്ച് ഇതര സ്ത്രീകളോട് വീണ്ടും വിവാഹം കഴിച്ച് ജീവിച്ചു എന്ന് മാത്രമല്ല, അതുപോലെ തന്നെ സ്ത്രീകളും ചെയ്തൊരു സമയം. അതുകൊണ്ടാണ് ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും അതുപോലെ തന്നെ വെപ്പാട്ടി സമ്പ്രദായങ്ങളൊക്കെ പഴയ കാലം തൊട്ടേ ഉണ്ടല്ലോ, അതും ഒക്കെ വളരെ വർദ്ധിച്ച ഒരു കാലഘട്ടം. ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വളരെ വേഗത്തിൽ പുരുഷന് സ്ത്രീയെ ഉപേക്ഷിക്കാം അല്ലേ? 24-ാം അധ്യായത്തിന്റെ ആവർത്തന പുസ്തകം ഡിട്രോണമി ചാപ്റ്റർ 24:1 24:1 നമ്മൾ വായിച്ചാൽ നമുക്ക് അതിനെ സർപ്രൈസ് ആകും. അയ്യോ ഇത്ര എളുപ്പമാണോ ഈ കാര്യം എന്നുള്ളത്. ഒന്ന് വായിച്ച 24:1 ഈ വീട്ടിൽ നയിക്കണം മതി. വളരെ സിമ്പിളായിരുന്നു കാര്യം, ഈസിയാ. ഇന്നത്തെ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? വളരെ എളുപ്പമാണ്. എന്തെങ്കിലും ഒരു അനിഷ്ടം തോന്നിയാൽ എഴുതി കൈ കൊടുത്തേക്കണം, പൊക്കോ എന്ന് പറഞ്ഞങ്ങ് വിടാം. അത്ര ലാഘവമായിട്ടാണ് അന്ന് ഈ വിഷയത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ? ഏത് നിസ്സാര കാര്യത്തിലും ഭാര്യയെ ഉപേക്ഷിക്കാം. ഇതിനെ സംബന്ധിച്ച് യേശുവിൻ്റെ അടുക്കൽ പരീശന്മാർ വന്ന ഭാഗം നമ്മൾ മത്തായിയുടെ സുവിശേഷം മാത്യൂസ് ഗോസ്പൽ chapter 19:4 നമ്മൾ കാണുന്നുണ്ട്. 19:4 ഇപ്പോൾ നമ്മളതിലേക്ക് വരുന്നില്ല. എങ്കിലും ഡൈവോഴ്സ് ചെയ്യാൻ ഉള്ള സ്വാതന്ത്ര്യം ആ കാലഘട്ടത്തിൽ പുരുഷന്മാർക്ക് ഏതാണ്ട് ലൈസൻസ് കിട്ടിയ പോലെ ആയിരുന്നു എന്നർത്ഥം. വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നിലയിൽ പുരുഷ സ്വാതന്ത്ര്യം, പുരുഷ മേധാവിത്വം വളരെ അനുവദിക്കപ്പെട്ടിരുന്ന, അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയം. ആ മേധാവിത്വവും സ്വാതന്ത്ര്യവും എത്രമാത്രം ദോഷകരമായ തലത്തിലേക്ക് നയിക്കാമോ അത്രയും ദോഷകരമായ തലത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കിയെന്നർത്ഥം അല്ലേ? ഒരു നേരെ പറഞ്ഞാൽ എല്ലാ മതങ്ങളും എടുത്തു നോക്കിയാലും ഇതുപോലെയുള്ള സ്വാതന്ത്ര്യം അതെ ദുഷ്ടതയ്ക്ക് മറയാക്കിയിട്ടുള്ളത് നമ്മൾ കാണാം. യഹൂദ മതത്തിലുമുണ്ട്, ഹൈന്ദവ മതത്തിലുമുണ്ട്, ഇസ്ലാമിലുണ്ട് അല്ലേ? ഒരു നിലയിൽ പറഞ്ഞാൽ ക്രൈസ്തവ മതത്തിലും ഇന്ന് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ക്രൈസ്തവ മതം എന്ന് പറയുമ്പോൾ പബ്ലിക് ഇമേജും പ്രൈവറ്റ് ഇമേജും ഉണ്ട്.
ഞാനീ പറഞ്ഞു വരുന്നത് എൻ്റെ പബ്ലിക് ഇമേജാണ്. എന്നാൽ പ്രൈവറ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഇമേജ് ഒരു പരിധിവരെ എല്ലാ മതത്തിനും ഉണ്ട്, അതാണ് സത്യം. എന്നാൽ അത് വളരെ കൂടുതൽ ക്രിസ്ത്യാനിറ്റിക്കുണ്ട്. അതാണ് യേശു ക്രിസ്തു, അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസും ഒക്കെ വളരെ അധികം ഈ കാര്യത്തെ ഡെവലപ്പ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ ഡോക്ടർ, ഈ ചിന്താഗതിയെ വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് ഉണ്ടായിരുന്ന യഹൂദ മതത്തിൻ്റെ കാഴ്ചപ്പാടും യവന സംസ്കാരത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ആശയഗതിയും ഒക്കെ കണ്ടുകൊണ്ടാണ് അപ്പോസ്തലന്മാർ എഴുതിയത്. പിന്നെ കുറച്ചൊക്കെ നമുക്ക് തോന്നും ചില പക്ഷാഭേദമൊക്കെ കാണിക്കുന്നുണ്ടോ, ഒരു സൈഡിലോട്ട് കൂടുതൽ അല്ലേ ഒരു എംഫസിസ് കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകാമെങ്കിലും വളരെ കൃത്യമായിട്ട് ക്രിസ്തുവിൽ കൂടെ ഉണ്ടാകുന്ന ആ രൂപാന്തരം, അത് മുഖാന്തരം മനുഷ്യജീവിതത്തിൻ്റെ ആ വാല്യൂസ്, കുടുംബജീവിതത്തിൻ്റെ വാല്യൂസ്, വ്യക്തിത്വം എത്രയധികം പുരുഷനായാലും സ്ത്രീയായാലും പുരുഷൻ്റെയും സ്ത്രീയുടെയും വ്യക്തിത്വം നിലനിർത്തി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യമൊക്കെ ബൈബിൾ നൽകുന്നത് പോലെ വേറൊരു ഗ്രന്ഥവും നമുക്ക് നൽകുന്നില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ മാത്രമേ നമുക്ക് ഈ പൊളൈൻ ഇന്റർപ്രിട്ടേഷൻസ്, പൗലോസിന്റെ ഡെവലപ്മെന്റ്സ് ഓഫ് ഡോക്ട്രിൻസ് ഒക്കെ നമുക്ക് വീക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ യഹൂദന്മാരുടെ നമുക്കറിയാം പ്രാർത്ഥന, മിഷ്നായിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രഭാത പ്രാർത്ഥന നമ്മൾ പലപ്പോഴും കേൾക്കുന്ന പ്രസംഗങ്ങളിലൊക്കെ എന്താ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ, ദൈവത്തിന് സ്തുതി അർപ്പിക്കുമ്പോൾ, അതാണ് ശരി. യഹോവയ്ക്ക് സ്തുതി അർപ്പിക്കുമ്പോൾ എന്തോ പറയും, യഹോവേ എന്നെ ഒരു പ്രജാതിയായിട്ടോ ഒരടിമയായിട്ടോ പിന്നെ ഒരു സ്ത്രീയായിട്ടോ സൃഷ്ടിക്കാത്തതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ കാലഘട്ടം, അത്രയ്ക്ക് സ്ത്രീ സ്വാതന്ത്ര്യം വളരെ കുറഞ്ഞ്, സ്ത്രീ അഭിമാനത്തോടുകൂടെ ജീവിക്കുവാൻ സ്ത്രീക്ക് കഴിയാതിരിക്കുന്ന ഒരു കാലഘട്ടം, പുരുഷന്മാർ അവരുടെ ആ സുപ്രീമസി എല്ലാ തലത്തിലും ഉയർത്തുന്ന ഒരു സമയം, ഇങ്ങനെയൊക്കെയുള്ളൊരു സമയത്ത് അപ്പോസ്തലനായ പൗലോസ് എത്ര ബാലൻസ്ഡ് ആയിട്ട് ഒരു ഡോക്ടർ ഡെവലപ്പ് ചെയ്തെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാലൻസ്ഡ് ആയിട്ട് എങ്ങനെയാണ് ബാലൻസ്ഡ് ആകുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ അല്ലേ. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് ബാലൻസ്ഡ് അല്ലെന്നാ, ബാലൻസ്ഡ് അല്ലെന്ന് ധരിക്കുന്നവരാ കൂടുതലും, എന്നാൽ വളരെ ബാലൻസ്ഡ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാലം ഇങ്ങനെയുള്ള പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ക്രിസ്തീയ ഉപദേശം ആഴത്തിൽ വേരൂന്നണമെന്ന് അപ്പോസ്തലന് നിർബന്ധമുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസികൾ ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുമ്പോൾ സമൂഹത്തിലെ ദുഷിപ്പെല്ലാം അങ്ങ് മാറും. ആ ദുഷിപ്പിന്റെ ഭാഗമാണ് എന്ത്? കുടുംബ ബന്ധങ്ങളുടെ തകർച്ച. അപ്പോൾ എന്തോ പറയാം, ഒറ്റ വാചകത്തിൽ നമുക്ക് ക്രിസ്ത്യൻ ഫാമിലി ഈസ് അപ്പോയിന്റഡ് ബൈ ഗോഡ് ആസ് എ കറക്റ്റീവ് ഫോഴ്സ് ഇൻ ദിസ് വേൾഡ്. വളരെ കറപ്റ്റഡായ, വളരെയധികം ദുഷിപ്പിൽ കൂടെ പോകുന്ന, അധപ്പതനത്തിന്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ പോലും ഷേപ്പ് ചെയ്തെടുക്കുവാൻ കഴിയത്തക്ക പവറോടുകൂടാണ് ദൈവം ക്രിസ്ത്യൻ ഫാമിലിയെ ലോകത്താക്കി വെച്ചിരിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രിസ്ത്യൻ ഫാമിലി എന്ന് പറയുമ്പോൾ പേരിലുള്ളതല്ല ഈ പറയുന്നതിന്റെ കാരണം. പിന്നെന്താ, വളരെയധികം വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലേ, പാരമ്പര്യ പ്രകാരം ജീവിക്കുന്ന ആ തലത്തിൽപ്പെട്ടതല്ല. പിന്നെ വളരെ അധികം ക്രിസ്തുവിന്റെ സ്വാധീനം, ക്രിസ്തുവിന്റെ ശക്തി വസിക്കുന്ന, ക്രിസ്തുവിന്റെ വചനം ഹൃദയത്തിൽ വസിക്കുന്ന, ക്രിസ്തുവിന്റെ ആ സ്വാധീനമുണ്ടായി വ്യക്തിതലങ്ങളിലും കുടുംബ തലങ്ങളിലും അത് രൂപാന്തരപ്പെട്ടവർക്ക് മാത്രമേ ഏത് സമൂഹത്തെയും രൂപപ്പെടുത്തുവാൻ സ്വാധീനമുണ്ടാക്കാൻ കഴിയത്തുള്ളൂ. അല്ലാത്തൊരു സ്വാധീനമില്ല. നമുക്ക് തന്നെ നമ്മൾ എത്രയോ ചില കുടുംബങ്ങളൊക്കെ നോക്കി പറയാറില്ലേ, അവിടെ ഒരു കുടുംബമുണ്ട് അല്ലേ എന്നൊക്കെ, അല്ലെങ്കിൽ ആ താമസിക്കുന്ന വീട്ടുകാരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അല്ലേ, ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും പറഞ്ഞത്, ചിലപ്പോൾ പോസിറ്റീവായിട്ടായിരിക്കും പറയുന്നത്. എന്നാൽ ചിലരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആളുകൾ തന്നെ അഭിമാനം കൊള്ളുന്നതായിട്ട് നമുക്കറിയാം. ചിലരൊക്കെ സാമ്പത്തികമായി തകർച്ചയുള്ളവരാണെങ്കിലും ചില കുടുംബങ്ങളെ കുറിച്ചൊക്കെ പറയാറില്ലേ, അവർ വളരെ ഭക്തിയോടെ ജീവിക്കുന്നവരാ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരാ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട്. സ്വാധീനം അധികം സംസാരിക്കുന്നില്ലായിരിക്കാം. പക്ഷെ അവരുടെ ആ ഇടപാടുകളും അവരുടെ ഭാവങ്ങളും ഒക്കെ വളരെയധികം ക്രിസ്തുവിനാൽ രൂപാന്തരം പ്രാപിച്ചതാണ്. അങ്ങനെ ജീവിച്ച ധാരാളം ഭവനങ്ങൾ നമുക്ക് അത് നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് അപ്പോസ്തലരുടെ കാഴ്ചപ്പാട് എന്താ? ആ കാലത്തിലും ക്രിസ്തീയ വിശ്വാസികൾ ന്യൂനപക്ഷമാണെങ്കിലും പൈനോറിറ്റി ആണെങ്കിലും എന്താണ് ചുറ്റുപാടുമുള്ള സമൂഹത്തിന്റെ ധാർമ്മിക നിലവാരത്തെ സ്വാധീനിക്കുവാൻ ആർ കഴിയണം? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കഴിയണം. ആ ഉദ്ദേശത്തിലാണ് ഇത് എഴുതി വെച്ചതെന്ന് ഞാൻ പറയുന്നതിന് കാരണം. എഴുതിയതിന് കാരണം എന്താ? എന്തിനാ ഇത് എഴുതിയേക്കുന്നേ? എന്തിനാ എഴുതിയേക്കുന്നത് ചോദിച്ചാൽ ഇതാ. അപ്പൊ ധാർമ്മികമായി അതപ്പതിച്ച ഒരു സമൂഹത്തിൽ വലിയ പരിവർത്തനമുണ്ടാക്കുവാൻ ക്രിസ്ത്യൻ ഫാമിലിക്ക് കഴിയണം. അതുകൊണ്ടാണ് കുടുംബജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ പവിത്രതയെക്കുറിച്ച്, അതിൻ്റെ വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ കുടുംബജീവിതത്തിൻ്റെ ആ പ്രാധാന്യം, അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയും പവിത്രതയും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ശക്തമായ പ്രബോധനമാണ് നൽകിയിരിക്കുന്നത്. ഈ 22 മുതൽ 32 ഓരോ വാക്യങ്ങളുടെ ആ പവർ എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? 22 to 32 എത്ര പവർഫുൾ ആണ് ഈ വാക്യങ്ങളെന്ന്. ഈ വചനം വളരെ ഗൗരവത്തോടുകൂടെ നാം എല്ലാവരും ഏറ്റെടുക്കണം. 21 വാക്യം മുതൽ നമ്മൾ തുടങ്ങാൻ ഇനിയും 21 മുതൽ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീ അല്ലേ? ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടി എല്ലാ ബന്ധങ്ങളെയും സ്പർശിക്കുന്ന ഒരു പൊതു തത്വമാണ് ഇവിടെ കാണുന്നത്. അപ്പോസ്തല പൗലോസിന്റെ എഴുത്തിൽ താഴോട്ട് നമ്മൾ ആരെയൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാം അല്ലേ? ഇനിയിപ്പം നമുക്ക് കുറച്ച് വാക്യങ്ങളൂടെ ഉള്ളല്ലോ, അതുകൊണ്ട് നമുക്ക് 6 അധ്യായം കൂടെ അങ്ങ് തീർക്കാനല്ലേ ഞാൻ പറഞ്ഞത്, അതിലെ കാര്യങ്ങളോട് മനസ്സിലാക്കണം. 5 അധ്യായത്തിൽ വരുമ്പോൾ ആരെയൊക്കെ അഡ്രസ് ചെയ്യുന്നേ? ഭാര്യമാരെ, പിന്നെ ഭർത്താക്കന്മാരെ, 6 അധ്യായത്തിന് 1 വാക്യം മക്കളെ, പിന്നെ താഴോട്ട് വരുമ്പോൾ ഉണ്ടോ ദാസന്മാരെ, പിന്നെ അതിന് പുറകിൽ ഒരു 100 ഉണ്ടായിരുന്നു അഡ്രസ് ചെയ്തേക്കുന്നത്, പിതാക്കന്മാരെന്നു അത് കാണുകയായിരുന്നു പറഞ്ഞായിരുന്നു അത്. അല്ല 4 വാക്യം പിതാക്കന്മാരെ കണ്ടോ? ആ അപ്പൊ അവരെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പിതാക്കന്മാരെ, ദാസന്മാരെ, പിന്നെ കണ്ടോ? അപ്പോൾ ഈ സമൂഹത്തിൽ വിവിധ തലങ്ങളിൽ ജീവിക്കുന്ന എല്ലാവരെയും, ദാസന്മാരെയും യജമാനന്മാരെയും ഇവിടെ താഴെ കണ്ടായിരുന്നു. അപ്പോൾ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും പെട്ടവരെ അപ്പോസ്തലങ്ങൾ അഡ്രസ് ചെയ്യുക എന്ന് പറഞ്ഞ എല്ലാ തലങ്ങളിലും എന്തോ വേണം, വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം, വലിയ രൂപാന്തരം ഉണ്ടാകണം. ഏതെങ്കിലും ഒരു തലത്തിൽ ഉണ്ടായോട് മാത്രം ഒക്കത്തില്ലെന്നായി പറഞ്ഞു, എല്ലാ തലങ്ങളിലും വലിയ രൂപാന്തരം ഉണ്ടാകണം. രൂപാന്തരം ഉണ്ടാകാനുള്ള പൊതു തത്വം ഒറ്റ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 21 വാക്യമാണ് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ അല്ലേ? ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഹുപ്പഡോസോ എന്നൊരു ഗ്രീക്ക് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹുപ്പഡാസോ എന്ന ആ പദത്തിന്റെ അർത്ഥം നിശബ്ദമായ ഒരു അനുസരണം എന്നല്ല, വിധേയത്വമെന്ന്. വിധേയത്വം എന്ന് പറഞ്ഞാൽ ലോയൽറ്റി. മനുഷ്യരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലോയലായിട്ട് ജീവിക്കണം കേട്ടോ എല്ലാവരും അല്ലെ. നമ്മളോടെല്ലാവരും ലോയലായിരിക്കണം, നമുക്ക് ആരോടും ലോയൽറ്റി ഇല്ല എന്നൊന്നും അല്ല അല്ലേ. യജമാനന്മാർ ദാസന്മാരോട് ഒരു ലോയൽറ്റി ഉണ്ടാകണം, ദാസന്മാർ യജമാനന്മാരോടും ഉണ്ടാകണം, എന്നാലേ ജീവിതം ധന്യമാകും. മാതാപിതാക്കൾക്ക് മക്കളോടും ഉണ്ട് ഒരു ലോയൽറ്റി, മക്കൾക്ക് മാതാപിതാക്കളോടും, അതോ തിരിച്ചൊരു ഭാഗം മാത്രമേ ഉള്ളൂ, ഉണ്ട് അല്ലേ? ഉണ്ടാകും, അല്ലെങ്കിൽ കുറെ കാലപ്പഴക്കത്തിൽ ഉണ്ടാകും അല്ലേ. അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും വിധേയത്വം, പരസ്പര വിധേയത്വം, ഒരു ഇന്റർ റിലേറ്റഡ്നെസ്, ഒരു ടുഗദർനെസ്, അതിൻ്റെ ഗൗരവം വേണ്ടതുപോലെ എല്ലാവരും മനസ്സിലാക്കിയാൽ സമൂഹം എത്ര അനുഗ്രഹിക്കപ്പെടും അല്ലേ? എത്ര അനുഗ്രഹിക്കപ്പെടും. ഈ മനുഷ്യരാണെങ്കിലും ഈ പരസ്പരം വിധേയപ്പെടാൻ സന്നദ്ധരല്ലെങ്കിൽ സമൂഹത്തിൽ എന്തുണ്ടാകത്തില്ല? യൂണിറ്റി, ഐക്യത ഒരിക്കലും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ പൊതു താല്പര്യത്തിനു വേണ്ടി പരസ്പരം വിധേയപ്പെടാൻ തയ്യാറാകാത്തവർക്ക് ആർക്കും നേതൃസ്ഥാനത്തേക്ക് വരാനും യോഗ്യരല്ലെന്നുള്ള, വരുന്നുണ്ടോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം അല്ലേ, വന്നേക്കാം, എന്നാൽ യോഗ്യരല്ല. പൊതു താല്പര്യം ലക്ഷ്യമാക്കി പരസ്പരം വിധേയപ്പെടാൻ തയ്യാറാകാത്തവരാരും അധികാരത്തിനും നേതൃത്വത്തിനും അർഹരല്ല. അപ്പോൾ ജീവിതത്തിൽ പരസ്പരം വിധേയപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സൊരുക്കം എല്ലാവരിലും ഒരുപോലെ ഉണ്ടാകണം. ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്താ ഇവിടെ പറഞ്ഞേക്കുന്നേ? 21, ക്രിസ്തുവിന്റെ ഭയം. ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള ഭക്തി. അങ്ങനെ എടുക്കാം അല്ലേ, ക്രിസ്തുവിനോടുള്ള ഭക്തി നിമിത്തം. ഇത് വെറുതെ ഒരു അന്ധമായ ഒരു ആരാധനയായിട്ട് ആരും കാണണ്ട. പിന്നെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ വളരെ സുബോധത്തോടെ തന്നെയാ ക്രിസ്തുവിനോടുള്ള ഭക്തി നിമിത്തം ഓരോരുത്തരും അവരുടെ കടമകൾ നിറവേറ്റി ജീവിക്കണം അല്ലേ. ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ, ചുമതലകൾ ഏറ്റെടുക്കുമ്പോൾ അതിനുള്ള ഇൻസ്പയറിംഗ് ഫാക്ടർ എന്താ, മോട്ടിവേറ്റിംഗ് ഫാക്ടർ ക്രിസ്തുവിനോടുള്ള ഭക്തിയാ. ദൈവസഭയിലാണെങ്കിലും ചുമതലകൾ ഏറ്റെടുക്കുമ്പോൾ അങ്ങനെ അല്ലേ, കുടുംബത്തിലാണെങ്കിലും ചുമതല ഏറ്റെടുക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനം ഒരു സൊസൈറ്റിയിൽ, സമൂഹത്തിലോ അങ്ങനെ തന്നെയാ, സമൂഹത്തിലും അങ്ങനെ തന്നെയാ ക്രിസ്തുവിനോടുള്ള ഭക്തി. തൊഴിൽ തലങ്ങളിലൊക്കെ, ജോലി തലങ്ങളിലൊക്കെ ഈ പല ആളുകളും സ്വരച്ചേർച്ചയില്ലാതെ അല്ലേ പരസ്പരം ദോഷപ്രവർത്തികൾ ചെയ്തും ഒരു അഭിമാനമില്ലാതെയും ഒക്കെ ജോലി ചെയ്യുന്നതിനൊക്കെ കാരണം ദൈവമക്കളാണെങ്കിൽ പോലും എന്താന്ന് ചോദിച്ചാൽ ഈ ഏരിയയിൽ പരാജയപ്പെടുന്നുണ്ടാവും. എന്നാൽ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്ത് പലരും എനിക്കറിയാം വളരെ ഹാപ്പിയായിട്ട് അവർ ജോലി തലങ്ങളിൽ മുന്നോട്ട് പോകുന്നു. കാരണം തിരുവചനം പഠിപ്പിക്കുന്ന പോലെ തന്നെ, ഐ ഹാവ് ലേൺഡ് ദ സീക്രട്ട് ഓഫ് ബീയിങ് കണ്ടന്റ് ഇൻ ആൻ ഓൾ ദ സിറ്റുവേഷൻസ്. എല്ലാ സാഹചര്യത്തിലും തൃപ്തിയോടെ ജീവിക്കുവാൻ എനിക്ക് അറിയാം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിലല്ലേ വാക്യം, 4-ാം അധ്യായത്തിലാണ് വായിക്കുന്നല്ലേ, ഞാൻ തൃപ്തനായിരിക്കുന്നു. ഇങ്ങനെ വായിക്കുന്നല്ലേ, ഞാൻ തൃപ്തനായിരിക്കുന്നു. 4:12 മുതൽ വാക്യങ്ങളാണ് കാണുന്നത്. ഉള്ള അവസ്ഥ ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്ന, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിപ്പാനും വിശന്നിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. സീക്രട്ട്, ആ രഹസ്യം എനിക്കറിയാവുന്ന അല്ലേ, ആ രഹസ്യം എനിക്ക് അറിയാം. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും തൃപ്തിയോടെ ജീവിക്കാൻ കഴിയുന്നതിന് രഹസ്യം എനിക്കറിയാം, ഞാനത് പഠിച്ചിട്ടുണ്ട്. എന്താ രഹസ്യം? 13:13 ആ വാക്യം, ഐ കൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു അല്ലേ. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൽ കൂടാ കാണുന്നത്, ക്രിസ്തുവിൽ കൂടെ നമ്മെ നടത്തുന്നവൻ, നമ്മെ കരുതുന്നവൻ, നമ്മെ പരിപാലിക്കുന്നവൻ, നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്നവൻ, നമ്മുടെ ദുർഗടങ്ങളെ മാറ്റുന്നവൻ അല്ലേ, നമ്മുടെ വഴികളെ നിരപ്പാക്കുന്നവൻ, നമുക്ക് വേണ്ടതെല്ലാം നൽകിത്തരുന്ന, എല്ലാം ദൈവഹിതപ്രകാരം നമുക്ക് ഒരുക്കി തരുന്നു എന്നുള്ള ബോധ്യം അല്ലേ. അപ്പോൾ ത്രൂ ക്രൈസ്റ്റ് എല്ലാം ക്രിസ്തു മുഖാന്തരം ദൈവിഷ്ടപ്രകാരം നമ്മെ നടത്തുന്നു എന്നുള്ള ബോധ്യം നമുക്കുള്ളത് കൊണ്ട് ആ ക്രിസ്തുവിനോടുള്ള ഭക്തി നിമിത്തമാണ് ഓരോരുത്തരും അവരുടെ കടമകൾ, ചുമതലകൾ സഭയിലായാലും കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും ഏറ്റെടുക്കുന്നതെന്നർത്ഥം അല്ലേ. അതുകൊണ്ട് ഈ വാക്യം അതിന്റെ ഗൗരവത്തോടുകൂടെ എല്ലാവരും മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. ഇത് സഭയിൽ മാത്രമായിട്ട് എടുക്കണ്ട, പിന്നെന്താ സമൂഹത്തിലും അങ്ങനെ തന്നെയാ കേട്ടോ. സമൂഹത്തിലും നമ്മുടെ മേലുള്ള നമ്മുടെ അധികാരസ്ഥാനത്തിരിക്കുന്നവര് അവർക്ക് കീഴ്പ്പെടുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ നന്നായി പഠിപ്പിക്കുന്നുണ്ട് അല്ലേ, പഠിപ്പിക്കുന്നുണ്ട്. We have to be submissive to the authorities. അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് അവരോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്ന് വേദവസ്തു നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വേദഭാഗത്തിലേക്ക് മടങ്ങി വരാം. ഭാര്യ ശത്രു ബന്ധമാണ് 5:22 നമ്മൾ കാണുന്നത്. ഈ ഭാര്യ ശത്രു ബന്ധത്തെയും സുഗമമായി കൊണ്ടുപോകുവാൻ അടിസ്ഥാനം 21 തന്നെയാണ്. ക്രിസ്തുവിന്റെ ഭയത്തിൽ, ക്രിസ്തുവിനോടുള്ള ഭക്തിയിൽ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ഭാര്യ ഭർത്തൃബന്ധവും അനുഗ്രഹിക്കപ്പെടും. കൊലോസ് ലേഖനത്തിൽ നിന്നെടുത്തേ 3-ാം അധ്യായം അതിലെ 18-19 വാക്യങ്ങൾ, കൊലോഷ്യൻസ് 3:18-19 രണ്ട് വാക്യങ്ങൾ മാത്രമേ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അല്ലേ. ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ച് കൊലോസ് ലേഖനത്തിൽ രണ്ട് വാക്യങ്ങൾ മാത്രമുള്ളൂ. നാല് അധ്യായങ്ങൾ അതിലുണ്ടെങ്കിലും രണ്ട് വാക്യങ്ങൾ മാത്രം. എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, നിൽക്കട്ടെ. ഈ ലേഖനത്തിൽ രണ്ട് വാക്യങ്ങൾ മാത്രം. എന്നാൽ അവിടെ വായിച്ചു വരുമ്പോൾ ആദ്യം ആരെയാ സംബോധന ചെയ്തേക്കുന്നത്? ഭാര്യമാരെയെന്നാ, ഭർത്താക്കന്മാരെന്നല്ല. എഫ് എസ് ലേഖനം വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ? അങ്ങനെ തന്നെയാ. അപ്പോൾ ഏറ്റവും ആദ്യം കറക്റ്റഡ് ആകേണ്ടത് അവരാകേണ്ടത് കൊണ്ടാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. എനിവേ, പുരുഷന്മാർ ഈ വാക്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് പഠിക്കാറുണ്ട്. അവർ പറയും ആദ്യം പ്രബോധനം കൊടുത്തേക്കുന്നത് ഭാര്യമാരോടാണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഭാര്യമാരോടാണ് എഫേസ് ലേഖനത്തിലും കൊലോസ് ലേഖനത്തിലും. ഇനി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായോ ആത്മീകമായോ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ താഴ്ചയുള്ളവരാണ് എന്നർത്ഥം വരുന്നില്ല. ആ വാക്യം എടുത്ത് അങ്ങനൊന്നും വ്യാഖ്യാനിച്ച് കളയരുതാരും അല്ലേ? അവർ താഴ്ചയുള്ളവരായതും ഉയർച്ചയുള്ള കൂടുതലാണ് എന്നുള്ള നിലയിലല്ല. എന്നാൽ മനസ്സിലാക്കുമ്പോൾ സൃഷ്ടിയിൽ തന്നെ എന്താ ക്രമീകരണം ദൈവം വരുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെയുള്ള ക്രമീകരണത്തിൽ ഒരു സ്ഥാനത്തിന് ക്രമീകരണമൊക്കെ വെച്ചിട്ടുണ്ട്. എങ്ങനെയാ സ്ഥാനം? 1 കൊരിന്ത്യർ 11:3 വാക്യം നോക്കി. അപ്പിനി ഒരു ക്രമീകരണമില്ലാതാണോ ദൈവം സൃഷ്ടിച്ചത്? വരുന്ന പോലൊക്കെ വരട്ടെ, അങ്ങനൊന്നും അല്ല. നല്ല ഒരു ക്രമീകരണം ദൈവവചനത്തിൽ നമുക്ക് കാണാം. എന്താ ക്രമീകരണം എന്ന് വായിക്കാം. ഏത് പുരുഷന്റെയും തല ക്രിസ്തു, പിന്നെ സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ദൈവവും എന്ന് നിങ്ങൾ ക്രിസ്തുവിന്റെ തല ദൈവം നിങ്ങൾ അറിയണം. അപ്പോൾ അതൊരു ക്രമീകരണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എങ്ങനെ? ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെ ഒരു സ്ഥാന ക്രമീകരണത്തിൽ ആണ് ഒരു പ്രത്യേകത, ഒരു ഉയർച്ച എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ, ദൈവം വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ വായിക്കുന്നല്ലേ? അപ്പോൾ ഇവിടെ വായിക്കുമ്പോഴും ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു എന്ന് തന്നെയാണ് വായിക്കുന്നത്. തലയാകുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഈ വേദഭാഗം പഠിക്കുമ്പോഴും തലയും ശരീരവും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. തലയും ശരീരവും തമ്മിലുള്ള ബന്ധം പലപ്പോഴും ഒരു സുപ്രീമസി എന്നുള്ള നിലയിൽ അതിനെ കണ്ട് സ്ത്രീകളെ വളരെ തരം താഴ്ത്തി കാണുകയും പല നിലകളിൽ താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിപ്പോയി. അതൊന്നും അല്ലായിരുന്നു പക്ഷെ അപ്പോസ്തലൻ ആഗ്രഹിച്ചത്. സൃഷ്ടിയിൽ ഒരു ക്രമീകരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ സ്ഥാനത്തിൽ ഒരു ക്രമീകരണമുണ്ട്. അതുകൊണ്ട് ആത്മീകമായോ സ്വാഭാവികമായോ ഒരു നിലകളിൽ പുരുഷന് മേധാവിത്വത്തിൽ ഊന്നി സമൂഹത്തിൽ സ്ത്രീകളെ തരം താഴ്ത്തി ചവിട്ടിത്താഴ്ത്താനുള്ള അധികാരം കൊടുത്തിട്ടുമില്ലായിരുന്നു. എന്നാൽ അപ്പോസ്തലൻ വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് ഡോക്ടറിൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തേക്കുന്ന ഡോക്ടറിൻ, അത് നമ്മൾ ശരിയായിട്ട് പഠിക്കണം. പുരുഷൻ സ്ത്രീയുടെ തല. അങ്ങനെയാണെങ്കിൽ ആ തലയുടെ ശരീരമാണ് സ്ത്രീ അല്ലേ? അപ്പോൾ ശരീരവും തലയും തമ്മിലുള്ള ആ യോജിപ്പിനെ കുറിച്ചല്ലേ അതിന്റെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ശരീരമില്ലെങ്കിൽ ഒരു തല കൊണ്ടും പ്രയോജനമില്ല, തലയില്ലെങ്കിൽ ശരീരം കൊണ്ടും. ഇവിടെ തല മാത്രം നിൽക്കുന്നുണ്ടെങ്കിൽ എത്ര പേർ ഇവിടെ ഇരിക്കും? എന്നാൽ തലയില്ലാതെ ഒരു ശരീരം മാത്രം ഉള്ളെങ്കിലോ, അതിലൊരു പൂർണ്ണതയില്ല. മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ അപ്പോസ്തലന്റെ മനസ്സിലിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പാണ്. എല്ലാവരും ഏമേം പറയുമെന്ന് എനിക്കറിയത്തില്ല. കാരണം പഠിച്ച് 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 നമ്മൾ പഠിച്ചു വെച്ചേക്ക് ചോദിച്ചാൽ മിണ്ടിപ്പോകരുത്, ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം ഈ വീട്ടിൽ പാടില്ല. ഇവിടുത്തെ എല്ലാം പറഞ്ഞേക്കാൻ കുഴപ്പമില്ലല്ലോ. നാട്ടുമ്പുറത്തേക്ക് ഈ പറയുന്ന അങ്ങനെയൊക്കെയാണ് പലയിടത്തെയും കാര്യങ്ങൾ അല്ലേ? ആരാധിക്കുന്നവരാണെങ്കിലും കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിക്കുന്നവരാണെങ്കിലും ദൈവവചനം മുടങ്ങാതെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണെങ്കിലും പല വീട്ടിലും ഗതി ഇതാ. സ്ത്രീ അടിമയാണ് പല വീട്ടിലും. അരിച്ചു വെച്ചത് വേദോസ്തം അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്ക് മുന്തിയ സ്ഥാനം തന്ന സ്ത്രീ അടിമയാക്കാവുന്ന അങ്ങനെയൊന്നും വേദോസ്തത്തിലൊന്നുമില്ല, ഇല്ല, ഒരിക്കലും ഇല്ല. എന്നാൽ പറയുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല. വളരെ ഹെൽത്തി ഫാമിലി ലൈഫാണ് സൗദി സിസ്റ്റർ സുരേഷ് ബ്രദറിൻ്റെ. രണ്ട് കൊല്ലം കൂടെ എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ പരസ്പരമുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത എനിക്ക് നന്നായിട്ടറിയാം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കോംപ്ലിമെൻ്ററി റിലേഷൻഷിപ്പിൻ്റെ പ്രാധാന്യം കുറച്ചുകൂടെ നമ്മുടെ ഈ വിവാഹ വേദികളിലൊക്കെ ഒന്ന് ഉയർന്നു വന്നാൽ നന്നായിരിക്കും. ഞാൻ പല വേദികളിൽ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്, പല വേദികളിലിരുന്ന് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. പല പ്രസംഗങ്ങൾ കേട്ടാൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീകൾക്കുള്ള ദൂതാണ് പലർക്കും വരുന്നത് അല്ലേ, സഹോദരിമാരുള്ള ദൂത്. കാരണം വ്യവസ്ഥയിൽ അങ്ങനെ കിടക്കുന്നത്. പക്ഷേ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞു വരുമ്പോൾ ഈ സമയം കഴിയുന്നുണ്ട്, ആരോടുള്ള പറയാൻ സമയം കിട്ടത്തില്ല. സത്യമല്ലേ ഞാനീ പറഞ്ഞു, കേട്ടിട്ടുള്ളവർക്കെല്ലാം അറിയരുത്. കാരണം 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ 20 മിനിറ്റോ ഒക്കെ ആയിരിക്കും. ഈ പറഞ്ഞു 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 വരുമ്പോഴത്തേക്ക് ഈ കഥകളും ഉപകഥകളും അല്ലേ ഉള്ളതും ഇല്ലാത്തതും. ആഹാസലോ, ഈ കഥകൾ പലതും ഉള്ളതൊന്നും അല്ല ഈ പറയുന്നേ, പലതും ഈ അന്വേഷിച്ച് വരുമ്പോൾ അറിയാം ഒരു കഥയില്ലാത്ത. ചിലരൊക്കെ ഈ ഇല്ലസ്ട്രേഷൻസ് ഉപയോഗിക്കുന്ന കേട്ട, എനിക്കത് വളരെ കുറവ്. അതുകൊണ്ടാണ് ഈ കുറഞ്ഞതിൻ്റെ കാരണം ഇതാകട്ടും. പ്രസംഗം തുടങ്ങിയ കാലത്തൊക്കെ ഒത്തിരി ഇല്ലസ്ട്രേഷനൊക്കെ പറയുമായിരുന്നു, പിന്നെ ഈ കേട്ട് 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 കൊടുക്കാൻ മനസ്സിലായി ഈ പലരും ഉപയോഗിക്കുന്ന ഇല്ലസ്ട്രേഷൻസ് ഒരു കഥ. പിന്നെ പ്രസംഗത്തിൻ്റെ കൊഴുപ്പുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവരിക. ഇപ്പം കൂടെ നടന്നു കഴിഞ്ഞ പോലെ പലരും പ്രസൻറ്റ് ചെയ്യുന്നു, അത്രയും പ്രസൻറ്റ് ചെയ്യാൻ മനസാക്ഷി അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ ഇല്ലസ്ട്രേഷനും തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല, ദെറാർ സത്യമായ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം, ഇല്ലെന്നല്ല. പല പല കാര്യങ്ങളും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തപ്പോഴും സത്യമല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ വേദികൾ പ്രസൻറ്റ് ചെയ്ത് ജനഹൃദയങ്ങളെ ഇളക്കി അല്ലേ പല കഥകളും നെഗറ്റീവ് ഇമ്പാക്റ്റ് സമൂഹത്തിലുണ്ടാക്കുന്നു. ഓക്കെ, ആ വിഷയം ഞാനങ്ങ് വിടാം. അപ്പോൾ ഒരു കോംപ്ലിമെൻ്ററി റിലേഷൻഷിപ്പിൻ്റെ പ്രാധാന്യം, തലയും ശരീരവും തമ്മിൽ യുക്തമായി ചേർന്നിരുന്നാൽ ഒരു ഹെൽത്തി ലൈഫുണ്ട് അല്ലേ, ആരോഗ്യപരമായൊരു ബന്ധം ഉടലെടുക്കും. കുടുംബങ്ങളൊക്കെ തകരുന്നതിൻ്റെ കാരണം അല്ലേ ശരിയായ നിലയിലുള്ള ഈ ധാരണ പലർക്കും ഇല്ലാത്തതുകൊണ്ടാണ്. ഇന്ന് ഫെമിനിസം വളരെ വർദ്ധിക്കുക. ഞങ്ങളൊക്കെ സെമിനാർ തലങ്ങളിലാണെങ്കിൽ ഒത്തിരി സെമിനാറും നടത്തിയിട്ടുണ്ട്. ഇതൊന്നും മിണ്ടാനൊക്കെയല്ല സഭയിലൊന്നും. ഏതായാലും കുറച്ച് കാലം കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതിനെ ചോദിച്ചാൽ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡെവലപ്മെൻറ്റ്സ് സമൂഹത്തിൽ എന്തെല്ലാം ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്, എന്നാൽ കാണുന്നില്ല, നമുക്ക് പകർത്താനൊന്നുമല്ല. സ്ത്രീ വിമോചനം അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു വന്ന് വേദപുസ്തകത്തിൽ അവൻ എന്നെഴുതിയിരിക്കുന്നെല്ലാം അവളെന്നാക്കണം എന്നൊക്കെയാണ്. അങ്ങനെ വേദപുസ്തകം ഇറങ്ങിക്കഴിഞ്ഞു പലയിടത്തും. ഫെമിനിസ്റ്റ് തിയോളജിൻസ് ഇന്ന് അങ്ങനെയുള്ള ബൈബിള് പോലും ഇറക്കി. അപ്പോൾ ഫെമിനിസ്റ്റ് ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ടെന്നായി അടുത്ത കാലം ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെയും ഉണ്ട്, പുരുഷന്മാരൊന്നും ഞങ്ങളുടെ കാര്യങ്ങൾ ഇടപെടണ്ട എന്നുള്ള തരത്തിൽ പോലും പലരും ഇന്ന് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. പക്ഷേ ദൈവസഭയെ പറ്റുകയല്ലോ, അതല്ലേ കുഴപ്പം. ദൈവസഭ എന്ന് പറഞ്ഞാൽ ഇത് ഒരു കൂട്ടായ ബന്ധമാകട്ടോ, നമ്മൾ പരസ്പരം ആലോചിച്ച് പരസ്പരം സഹകരിച്ചൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയ സമയം തീരുമല്ലേ. ഓക്കെ, അതുകൊണ്ട് ഒരു കോംപ്ലിമെൻ്ററി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിന് ഒരു പരസ്പരപൂരകമായ ബന്ധം അല്ലേ, അനുപൂരകമായ പരസ്പരപൂരകമായ ഒരു ബന്ധം. ഒന്നുകൂടെ പറഞ്ഞാൽ ഒന്നില്ലാതെ ഒന്നിന് എക്സിസ്റ്റൻസ് ഇല്ല. ഉണ്ടോ, ഭാര്യ ഇല്ലാതെ ഭർത്താവ് എന്ന് പറഞ്ഞു ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, ഭർത്താവ് ഇല്ലാതെ ഭാര്യയെന്ന് പറഞ്ഞിട്ടും അങ്ങനൊന്നില്ലല്ലോ, ഇല്ല. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയുടെ ഏറ്റവും പ്രധാന അടിസ്ഥാനം എന്ത് തന്നെ അങ്ങനെയാണെങ്കിൽ ഈ പരസ്പരപൂരക ബന്ധത്തെക്കുറിച്ച് എല്ലാവരും ഉള്ളത്തിലൊന്ന് കയറണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ചേർന്നിരിക്കുന്നത് എങ്ങനെയാ, ശരീരവും തലയും തമ്മിൽ യുക്തമായി ചേർന്നിരിക്കുന്നത് പോലെ ചേർന്നിരിക്കണം. അങ്ങനെയുള്ള ഒരു കോംപ്ലിമെൻ്ററി റിലേഷൻഷിപ്പാണ് ഈ കുടുംബജീവിതം. രണ്ടാമത്, ഇറ്റ്സ് ആൻ എവർ ഗ്രോയിങ് റിലേഷൻഷിപ്പ്, ഇത് എന്നും വളർന്നുകൊണ്ടിരിക്കേണ്ട ഒരു ബന്ധം കൂടെ. മൂന്ന്, ഇറ്റ്സ് എ കവനന്റൽ റിലേഷൻഷിപ്പ്, ഇത് ഉടമ്പടിയിൽ അടിസ്ഥാനപ്പെട്ടതാണ് അല്ലേ. അതിൻ്റെ ഒന്ന് വിശദീകരണം ഞാൻ ഇന്ന് പറയുന്നില്ല, കാരണം ഇതിൻ്റെ ആവശ്യമില്ല, നമ്മളിത് വളരെ കേട്ടുള്ളതാണ്. അപ്പോൾ ഉടമ്പടി ബന്ധം, വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നവരൊക്കെ ഉടമ്പടി ചെയ്ത, പരസ്പരം ഉടമ്പടി ചെയ്യുക. ഒരാൾ മാത്രമല്ല ഉടമ്പടി അല്ലേ, പരസ്പരം രണ്ടുപേരും പറയുന്നുണ്ട്. അതുകൊണ്ട് രണ്ടുപേർക്കും കടമകൾ നിർവഹിക്കുന്നതിലും കടപ്പാടുകൾ നിർവഹിക്കുന്നതിലും ഒരുപോലാണ് ഉത്തരവാദിത്വം അല്ലേ. ഒരാൾക്കുറവും വേറൊരാൾ കൂടുതലൊന്നുമില്ല, ഒരുപോലാണ് ഉത്തരവാദിത്വം. അപ്പോൾ എന്നാൽ ഇവിടെ നമ്മൾ എന്തോ മനസ്സിലാക്കുന്നു, ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കും അഭിപ്രായമുണ്ട്, രണ്ടുപേർക്കും വിവേചന ശക്തിയുണ്ട് അല്ലേ, ഡിസേണിങ് കപ്പാസിറ്റി ഒക്കെ രണ്ടുപേർക്കും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പാരലായിട്ടെങ്കിൽ പോലും എവിടെ ചെന്ന് പറ്റും, സമാന്തര രേഖകൾ പോലെ രണ്ടുപേരും പോയാൽ
ഒരിടത്തും
എത്തുകയില്ല. ഇതിനാണ് ദൈവം സൃഷ്ടിയിൽ തന്നെ ഒരു ക്രമീകരണം വച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സൃഷ്ടിയിൽ തന്നെ ഒരു ക്രമീകരണം വച്ചിരിക്കുന്നു. ആ ക്രമീകരണത്തിനും, അതാ ഞാൻ പറഞ്ഞൊരു ബാലൻസ്ഡ് ഡോക്ട്രിന ഡെവലപ്മെന്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അപ്പോസ്തലൻ ഡോക്ടർ ഡെവലപ്പ് വളരെ ബാലൻസ്ഡ് ആയിട്ടാണ്. നമുക്കറിയാം സഭയിൽ ഒരു കമ്മിറ്റി, ഇവിടെ 9 പേരാണ് 9 പേരും അഭിപ്രായമില്ലാത്തവരാണോ? 9 പേർക്കും അഭിപ്രായം, ചിലർ ഇവിടെ മിണ്ടത്തില്ലെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ എല്ലായിടത്തും അങ്ങനെ ഉണ്ടല്ലോ, ചിലർ മിണ്ടത്തില്ല, അവർ നിശബ്ദമായ അവരുടെ ഒരു സപ്പോർട്ട് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും. എന്നാൽ ചില ആളുകൾ കൂടുതൽ സംസാരിക്കും, അഭിപ്രായം ഉള്ളവരുണ്ട്, അഭിപ്രായം എക്സ്പ്രസ് ചെയ്യാൻ പ്രാപ്തിയുള്ളവരും ഉണ്ടാകും. ചില പൊതുനന്മ കരുതി ഒന്നും മിണ്ടത്തിൽ, എല്ലാ തരത്തിലും പെട്ടവർ എല്ലായിടത്തും വേണം, എല്ലായിടത്തും ഉണ്ടാകും അല്ലേ. നമുക്ക് നിയമസഭയിലൊക്കെ പോയാലും അങ്ങനെ തന്നെ, തെരഞ്ഞെടുത്ത് വിടുന്ന പല ആളുകളും പലരും ഒന്നും വിടുന്നവരൊന്നുമല്ല. പാർലമെന്റിൽ ചെന്നാലും അങ്ങനെയൊക്കെ തന്നെ അല്ലേ, പലരെ കുറിച്ചും അതുപോലെ എല്ലായിടത്തും അങ്ങനെ ഉണ്ടാകും. അപ്പൊ ചർച്ചിന്റെ കമ്മിറ്റി ആണെങ്കിലും അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും ഒരുപോലെ എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിലും ഈ 9 പേര് ഒരുപോലെ അങ്ങോട്ട് അഭിപ്രായം പറഞ്ഞു പോയാൽ എവിടെ ഇതിനാണ് കോർത്തിണക്കുന്നത്? കാര്യം എല്ലാവരും ആരാധിക്കുന്നവരാ, എല്ലാവരുടെയും കയ്യിൽ എന്തോ ഉണ്ട്, ദിവസവും എല്ലാവരും ഉപസിക്കുന്നവരാ, ഇതൊക്കെ ശരിയാണെങ്കിൽ ഇവരെല്ലാം കൂടെ ഒന്ന് കോർത്തിണക്കാനുള്ളൊരു കണ്ണി വേണമല്ലോ. അതാരാ പ്രിയപ്പെട്ടവര്? പേടിയുണ്ടോ പറയാൻ? എന്നെ കുറിച്ച് പറ. അതാരാ? ആഹാസലോ, എന്തൊരു സന്തോഷം കേൾക്കുന്നറിയാം എനിക്ക്. സൈസലോ എന്ന് പറയുമ്പോൾ ഇത് ഇതൊരു ഒരു ഒരു പ്രിവിലേജാ ഇല്ലേ, ഇതൊരു പ്രിവിലേജാ. ഒരു സഭയുടെ പാസ്റ്റർ എന്നുള്ള നിലയിൽ വിവിധ ചിന്താഗതികളുള്ളവരെയും വിവിധ പശ്ചാത്തലങ്ങളിൽ നിൽക്കുന്നവരെയും ഒക്കെ ഒന്ന് കോർത്തിണക്കി, എന്തിനു വേണ്ടി? ഒരു പൊതു നന്മയ്ക്ക് അല്ലേ, ഒരേ ലക്ഷ്യത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുവാൻ, ഒരേ ഉദ്ദേശ നിർവഹണത്തിലേക്ക് കൊണ്ടുവരുവാൻ എല്ലാവരും ഒന്ന് യൂണിഫൈ ചെയ്യും. ഒരു യൂണിഫൈയിങ് ഫാക്ടർ അതാവശ്യമാണ്. അതാണ് ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ഇതാണ് കുടുംബത്തിൽ ആരുടെ സ്ഥാനമെന്നറിയാമോ? പിന്നെ ഭർത്താവച്ചായന്റെ സ്ഥാനം ഇതാ. സലഹോ, ഭർത്താവച്ചായന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ നിശ്ചയമായിട്ടും ഭാര്യയുണ്ട്, മക്കളുണ്ട്, മരുമക്കളും വരും. ഇവരെല്ലാം കൂടെ, ഇവരെല്ലാം പല സാഹചര്യങ്ങളിൽ ജീവിച്ചവരും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും പല തട്ടുകൾ നിൽക്കുന്നവരൊക്കെയാണെങ്കിലും കുടുംബത്തിൻ്റെ നന്മയും അഭിവൃദ്ധിയും ലക്ഷ്യമാക്കി അതിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് എല്ലാവരെയും യൂണിഫൈ ചെയ്യുവാൻ കഴിയത്തക്ക നിലയിൽ പ്രാപ്തി ദൈവം കൊടുത്താണ് കുടുംബനാഥനെ ദൈവമാക്കിയിരിക്കുന്നത്. ഈ ചുമതലയെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ടാകണം. അപ്പോൾ ഒരു നിലയിൽ പറഞ്ഞാൽ ഒരു വലിയ മേധാവിത്വം എന്നുള്ള നിലയിൽ അടിച്ചമർത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളതിനേക്കാൾ ഉപരിയായി ക്രിസ്തീയ സഭയുടെ ഉപദേശം എപ്പോഴും എന്തു തന്നെയാണെന്നറിയാം? പരസ്പര പൂരക ബന്ധത്തിൽ അതേസമയം തന്നെ കുടുംബനാഥന് ഉയർന്ന സ്ഥാനം ഉണ്ട്. ഇത് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും കുടുംബ ബന്ധത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. ഇത് വളരെ സിമ്പിളല്ലേ ഈ പാഠം? ഈ സിമ്പിളായിരിക്കുന്ന പാഠം പരസ്പരം ഒന്ന് മനസ്സിലാക്കിയാൽ, ഭാര്യയും മനസ്സിലാക്കണം, ഭർത്താവും മനസ്സിലാക്കണം അല്ലേ. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ എന്തായിട്ട് മാറുമെന്നാണ് പറയുന്നത്? ഭൂമിയിലെ കൊച്ചു പറദീസകളായി മാറും. അങ്ങനെയുള്ള എത്രയോ പറദീസകളുണ്ടെന്നറിയാമോ അല്ലേ? എത്രയോ പറദീസകളുണ്ട്, ഉണ്ടോ? ഉണ്ട്. ഈ ദിവസങ്ങളിൽ നമുക്കും അങ്ങനെയൊക്കെ ഒന്ന് മാറണം, അങ്ങനെയൊക്കെ ഒന്നാകണം. ഈ ഉപദേശ രൂപീകരണത്തിലും അത് വികസിപ്പിക്കുന്നതിലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ കാരണം ചോദിച്ചാൽ പലതരത്തിലുള്ള സ്വാധീനങ്ങളാണ്, പല സ്വാധീനങ്ങൾ വരുന്നുണ്ട്. കണ്ടുവരുന്ന പല കാര്യങ്ങളും അടുത്ത തലമുറയിലേക്കും പകർത്തുന്നു പറഞ്ഞാൽ, എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും പല കോളേജുകളിലും ഒക്കെ ഇറാഗിങ് എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായി? ആദ്യത്തെ വർഷം വന്നപ്പോൾ എന്നെയും ബുദ്ധിമുട്ടിച്ചതാണ്. ഞാൻ 4ാം വർഷമായപ്പോൾ ഞാനും ബുദ്ധിമുട്ടിക്കും, ഇങ്ങനല്ലേ? എന്ന് പറഞ്ഞ പോലെയാണ് ഈ കുടുംബ തലങ്ങളിലും പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് സഹിച്ചത് അതുപോലെ തന്നെ ബുദ്ധിമുട്ടിച്ചതൊക്കെ കണ്ടിട്ടുണ്ട്. അത് കണ്ടു വളരുന്ന തലമുറ കുറെ കഴിയുമ്പോൾ അതുപോലൊക്കെ തന്നെ കാണിച്ചു കൊടുക്കും അല്ലേ. കുറെ പേരിങ്ങനെ സഹിക്കാൻ വേണ്ടി തന്നെ അങ്ങ് അങ്ങനെയുണ്ട്. അല്ല പിന്നെ എന്താ, ശരിയാ സഹിക്കാൻ നോക്കൂ, സഹിച്ചേ പറ്റൂ, സഹിപ്പിക്കണമെന്ന് കുറെ ആളുകൾക്കൊരു നിർബന്ധവും. അപ്പോൾ ഇങ്ങനെ പാരമ്പര്യമായി വന്നിരിക്കുന്ന പല കാര്യം നിങ്ങൾ ചിന്തിച്ച ഈ കാലഘട്ടങ്ങളിൽ എന്ത് വ്യത്യാസം വന്ന്, എന്തതിനു കാരണം അങ്ങനെയാണെങ്കിൽ, എന്തതിനു കാരണം? ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ലേ കുടുംബ ബന്ധങ്ങളിൽ? എത്ര ഊഷ്മളതയാ ബന്ധം, അത് പണ്ടില്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്, പണ്ടും ഉണ്ട്. എന്നാൽ ഇന്ന് വളരെ വർദ്ധിച്ചു. എന്നാൽ അതേസമയം തകർച്ചയോ അതിനേക്കാളും വർദ്ധിച്ചു. ഇത് രണ്ടുമുണ്ട്. അപ്പോൾ കാലഘട്ടത്തിൽ എന്നാൽ ഇന്ന് കുറച്ചുകൂടെ പുരോഗമനപരമായ ചിന്തകളിൽ ജനം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അത് ദൈവഭക്തിയിൽ അധിഷ്ഠിതമാണെങ്കിൽ നിലനിൽക്കും, അല്ലാത്തതാണെങ്കിൽ താലപ്പുഴകൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി നമ്മൾ ഇതിലെല്ലാം പൊതുവായിട്ട് യൂണിഫൈ ചെയ്യുന്ന ഘടകം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം എന്താണ്? ക്രിസ്തുവിനോടുള്ള ഭക്തി എന്നുള്ളതാണ്. ഈ വാക്യം പെട്ടെന്ന് വായിച്ചു നോക്കിയേ, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക്. ഇനി പൗലോസ് ലേഖനത്തിൽ എങ്ങനെ വായിച്ചത്? ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങണം. ഞാൻ ഒരു സ്ഥലത്ത് ഒരു വിവാഹ പ്രസംഗം ചെയ്തിട്ട് കള്ളക്കഥയല്ല ഉള്ളു പറയാ, അതോ പറഞ്ഞേക്കാം, ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു സഹോദരി ചോദിച്ചു, ഞാൻ ഒരു വിശ്വാസിയാ, പക്ഷെ എൻ്റെ ഭർത്താവ് അത്രത്തോളം ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞ മറ്റുള്ളവർ മുമ്പാകെയാണ്. രാത്രി വല്ലപ്പോഴും ഒക്കെ കുപ്പി, അതോടൊപ്പം തന്നെ കഴിക്കാനുള്ളതും കൂടെ കൊണ്ടുവരും. ഇത് വിളമ്പി കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെടാറ്, ഞാൻ എന്ത് ചെയ്യണം? ഡിബേറ്റ് അല്ല ചർച്ച, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ചർച്ച അല്ലെങ്കിലും ഇതുപോലെ വേദന അനുഭവിക്കുന്ന എത്രയോ പേർ നമ്മുടെ നാട്ടിലുണ്ടെന്നറിയാം. നാട്ടിൽ ഒഴിച്ചു കൊടുക്കാമോ, പകർന്നു കൊടുക്കാമോ? അതും ഇറച്ചിയും എല്ലാം കൂടെ ചേർത്ത് ആഹാരം ഉണ്ടാക്കി അല്ലേ, പാത്രത്തിലാക്കി അച്ചായനെ തൃപ്തിപ്പെടുത്തി സഹിച്ച്, അല്ലെങ്കിൽ മർദ്ദനം ജീവിക്കാമോ എന്നൊരു ചോദ്യമുണ്ടായി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ രഹസ്യമായി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുകയും പരസ്യമായി സഭയിൽ നിൽക്കുന്ന ആ വ്യക്തിയുടെ ആ ഉള്ള അവസ്ഥ ശരിയായിട്ട് പാസ്റ്ററോടൊന്ന് പറയണം എന്ന് പറഞ്ഞു. കാരണം രഹസ്യമായിട്ട് എന്താണ്, ആള് പാപത്തിലാണ് ജീവിക്കുന്നത്, പരസ്യമായിട്ടോ സമ്മതിക്കരുത്. അത് യാതൊരു വിട്ടുവീഴ്ച വേണ്ട. കാരണം എന്താ? കർത്താവിന് ഉചിതമാവണ്ണം എന്നാ. അതും ഇതും വിളമ്പാനുള്ള കരങ്ങളല്ല ദൈവമക്കളുടേത്. അരുതാത്തതിന് കൂട്ടു നിൽക്കരുത്. അപ്പൊ ചിലർ ചോദിക്കാറുണ്ട്, അങ്ങനെയൊക്കെ സഹിച്ചുകൊണ്ടല്ലേ ചിലരെ നേടാൻ കഴിഞ്ഞതെന്ന്. ആയിരിക്കാം, ഞാൻ നിഷേധിക്കുന്നുമില്ല, ഒത്തിരി സഹിച്ചുകൊണ്ടായിരിക്കാം പലരെ നേടാൻ കഴിഞ്ഞത്. എന്നാൽ ഒരു വ്യക്തിക്ക് അക്കാര്യത്തിൽ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ അല്ലേ, അശുദ്ധമായ കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ ഒക്കത്തില്ല എന്ന കൺവിക്ഷൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അങ്ങനെ തന്നെ നിൽക്കാം എന്നാണ് എൻ്റെ ഉപദേശം, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം. യെസ്. എന്നാൽ അതേസമയം തന്നെ മർദ്ദനം, കർത്താവിന്റെ നാമം നിമിത്തം സഹിക്കേണ്ടി വന്നാൽ ശാന്തമായി സഹിക്കണം. 30-35 വർഷങ്ങളൊക്കെ സഹിച്ചിരുന്ന പലരിൽ യെസ് ഈ ക്രിസ്തീയ മാർഗത്തിലേക്ക് നേടിയെടുത്തിട്ടുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്നാൽ ഇതുപോലെയുള്ള അശുദ്ധമായ കാര്യങ്ങൾക്ക് ഒരിക്കലും പാർട്ടിസിപ്പേഷൻ പാടില്ലെന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ കീഴടങ്ങുക ഇത് പറഞ്ഞാൽ കർത്താവിന് ഉചിതമാവണം കീഴടങ്ങാൻ അപ്രമാണം, അങ്ങനെയല്ലേ? ഇനി ഈ കീഴടങ്ങുക എന്ന് പറയുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ഏതിനു മുമ്പിലാണ് ഒരു നില കീഴടങ്ങാൻ? മറുഭാഗം നോക്കിയേ, ഭർത്താക്കന്മാരോട് എന്താ പറഞ്ഞേക്കുന്നേ? ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ. അപ്പൊ മറുഭാഗത്ത് ഏതുകൂടെ വരണം, എങ്ങനെ വരണം? ക്രിസ്തു സഭയെ. അപ്പം ആ ഭാഗത്തു ഇങ്ങോട്ട് ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിച്ചത്? ത്യാഗപൂർണമായ സ്നേഹം, അങ്ങനല്ലേ? ത്യാഗപൂർണമായ, ഇവിടെ വായിക്കുമ്പോൾ ബാക്കി 27 വാക്യത്തിലുണ്ട്, തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു, ജീവൻ വെടിഞ്ഞ സ്നേഹം, പ്രാണനെ വിട്ടുകൊടുത്ത സ്നേഹം അല്ലേ? അപ്പോൾ ഇതിന് ഒരു സൈഡിൽ നിന്ന് നേതു വരുന്നു, കീഴടങ്ങുന്ന മനോഭാവം. മറുസൈഡിൽ നേതു വരുന്നു, സ്നേഹം. ഒന്നിന് മാത്രം പ്രാധാന്യം കൂടുതലും മറ്റേതിന് പ്രാധാന്യം കുറവും വേദോത്സവം പഠിപ്പിക്കുന്നില്ല അല്ലേ? അപ്പോൾ കീഴടങ്ങിയേ പറ്റൂ എന്നുള്ള ഊന്നൽ കൊടുത്ത് ഒരുപാട് കീഴടക്കുന്ന രീതിയാണ് വന്നേക്കുന്നത്. നല്ല വേദസ്തോത്രം പഠിപ്പിച്ചേക്കുന്ന ആശയം നോ തെറ്റ. ഈക്വലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏത് കാര്യത്തിൽ? ലൈഫ് സ്റ്റേബിളായി പോകുന്നതിന് തുല്യമായ കടമകളാണ് അപ്പോസ്തലനോട് പറഞ്ഞേക്കുന്നത് അല്ലേ? തുല്യമായ കടമ കർത്താവിനോട് പറഞ്ഞേക്കുന്നു. നോക്കേ, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ. താഴോട്ട് വരുമ്പോഴോ പിന്നെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. 28-ാമത്തെ വാക്യം അങ്ങനല്ലേ? സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. പിന്നെ 32-ാമത്തെ വാക്യത്തിൽ തന്നെ പോലെ തന്നെ ഭാര്യമാരെ സ്നേഹിക്കണം. മൂന്ന് നിലയിലാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തേത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, രണ്ടാമത്തേത് സ്വന്ത ശരീരങ്ങളെ പോലെ, മൂന്ന് താന്താന്റെ ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം? തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇതാദ്യം വിശദീകരണം ഒന്നും വേണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, കീഴടങ്ങണം ഒരു ഭാഗത്ത്. ഏതിന് മുമ്പിലാണ് കീഴടങ്ങാൻ പറഞ്ഞേക്കുന്നത്? സമ്പൂർണമായ സ്നേഹത്തിന് മുൻപിലുള്ള സമ്പൂർണമായ കീഴടങ്ങലാണ് ക്രിസ്തീയ സമൂഹത്തിന് നൽകിയ ഉപദേശം. പറഞ്ഞ മനസ്സിലായോ? ഏതിനു മുമ്പിലാണ് സമ്പൂർണമായ കീഴടങ്ങൽ? യെസ് കീഴടങ്ങൾ എന്ന് പറഞ്ഞാൽ സകലത്തിലും കീഴടങ്ങാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? കർത്താവ് ഉചിതമാകണം. എന്നാൽ അതേ സമയം തന്നെ ഏതിനു മുമ്പിലാ? സമ്പൂർണമായ സ്നേഹത്തിന് മുൻപിൽ. ഒരേറിയ മാത്രം ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിച്ചാലും ശരിയായി പോകില്ല. രണ്ടേറിയായാലും ഒരുപോലെ പ്രാധാന്യം. ഞാൻ പറഞ്ഞൊരു ബാലൻസ് ഡോക്ടർ മനസ്സിലായോ? ബാലൻസ് ഡോക്ടർ എന്ന് പറഞ്ഞത് പുരുഷ മേധാവിത്വം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഏതിനാണ് വേദോസ്തം പഠിപ്പിക്കുന്ന സന്ദേശം? കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പ്. എന്നാൽ അതേ സമയം തന്നെ ഒരു മുൻഗണന സ്ഥാനം ആർക്കുണ്ട്? ഭർത്താവിന് ഉണ്ട്. ഇതൊന്നും മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നതിന് കാരണം. അപ്പോൾ ഇനി വേദത്തിൽ മടങ്ങി വരാം. അപ്പോൾ ഭർത്താവ് എന്നുള്ള നിലയിൽ ഭാര്യയോടുള്ള ബന്ധത്തിൽ എന്തൊക്കെയാണ് കടപ്പാടുകൾ പറഞ്ഞേക്കുന്നത്? ഭാര്യ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. പിന്നെ സ്വന്തം ശരീരങ്ങളെ പോലെ. പിന്നെ തന്നെ പോലെ തന്നെ. ഇനി ഭർത്താവിന്റെ കടപ്പാട് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഈ വേദഭാഗത്തിന് വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ. എന്താണ്? പോറ്റി പുലർത്തുക. എത്ര വാക്യം? 29 അല്ലേ? പോറ്റി പുലർത്തുക. അപ്പോൾ പല ട്രാൻസ്ലേഷൻസിലും പല നിലകളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ ഫീഡ്സ് ആൻഡ് കെയർസ് എന്ന, മറ്റു ചിലതിനകത്ത് നറിഷ് ആൻഡ് ചെറിഷ് അല്ലേ? ആ പദത്തിന്റെ ഒക്കെ അർത്ഥവ്യാപ്തി വളരെ നമുക്കറിയാം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ആ ഗൗരവം മനസ്സിലാകുമല്ലോ. ഫീഡിങ് ആൻഡ് കെയറിങ് ആറ്റിറ്റ്യൂഡ് അല്ലേ? അതോടൊപ്പം തന്നെ നറിഷിങ് ആൻഡ് ചെറിഷിങ് അല്ലേ? അപ്പൊ എല്ലാ നിലയിലും സന്തോഷിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ഗുണപരമായി ആരോഗ്യപരമായി അല്ലേ സൗഖ്യദായകമായി അല്ലേ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ കരുതലും ഭർത്താവ് ഭാര്യയുള്ള ബന്ധത്തിൽ ഉണ്ടാകണം എന്നാണ് അതിന്റെ അർത്ഥം. ശാരീരികമായും മാനസികമായും പിന്നെ ആത്മീകമായി എല്ലാ തലങ്ങളിലും ഉള്ള ആ പ്രോഗ്രസ് ഉണ്ടാകേണ്ടതിന് വേണ്ടി ഒരു ഭാര്യയുടെ ഭാഗത്തു നിന്ന് അത് സോറി ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഉണ്ടാകണം. 1 പത്രോസ് 3:7 വായിക്കുമ്പോഴോ അടുത്ത കടപ്പാട് എന്താ? 1 പത്രോസ് 3:7 വായിക്കാം. 1 പീറ്റർ 3:7 യെസ്. ഭാര്യയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടുകൂടെ ഭാര്യമാരോട് വസിച്ച് ബഹുമാനം കൊടുക്കണം. 3:7 ബഹുമാനം. ഒരു ഓണർ ചെയ്യണമെന്ന് പറഞ്ഞേക്കും അല്ലേ? ബഹുമാനിക്കണം, ബഹുമാനം കൊടുക്കണം. പിന്നെ അപ്പോൾ ചേർത്ത് പറയുന്നത് എന്താ? വിവേകത്തോടുകൂടെ വസിക്കണം. അങ്ങനെ അല്ലേ? വിവേകമില്ലാതെ വസിക്കരുത്, വിവേകത്തോടുകൂടെ വസിക്കണം. ആരാണെന്നുള്ള ബോധ്യവും കടപ്പാടുകൾ എന്താണെന്നും തിരിച്ചറിഞ്ഞ് ചിന്തയിലും വാക്കുകളിലും ഇടപാടുകളും എല്ലാം വിവേകമുണ്ടാകണം അല്ലേ? എന്തു പറയണം, എങ്ങനെ പെരുമാറണം എന്ന് തിരിച്ചറിയണം. ഇനി ഭാര്യമാരോട് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാ? ഭാര്യമാരോട് പറഞ്ഞേക്കുന്നത് അവരോട് പറയുമ്പോൾ ഏത് കാര്യത്തിന് പ്രാധാന്യമുണ്ട്? അവർക്കും സ്നേഹിച്ചേ പറ്റൂ. പിന്നെ സ്നേഹം എന്നുള്ള എല്ലാവർക്കും പൊതുവായി കൊടുത്തിരിക്കുന്ന പ്രമാണമാണ് അല്ലേ? 1 കൊരിന്ത്യർ 13 എന്ന് പ്രത്യേകം കാണുന്നുണ്ട്. കുറച്ചു കാലം മുമ്പ് നാട്ടിൽ നടന്നൊരു വിവാഹ വേദിയിൽ ഒരു ദൈവദാസൻ 45-ാം സങ്കീർത്തനത്തിന് പകരം 1 കൊരിന്ത്യർ 13 വായി തുടങ്ങി. അപ്പോഴത്തെ ബാക്കിരുന്നോണ്ട് എന്താ പറയുക ശബ്ദം എന്താ പറയുക കുഴപ്പമില്ലെന്ന് അറിയോ വലിയ പാപം ചെയ്യുന്നു വലിയൊരു ഒരു കുറ്റം ചെയ്യുന്നു അത് ചെയ്യുന്നത് എന്താ അദ്ദേഹം 40-ാം സങ്കീർത്തനം വായിക്കേണ്ടതിന് പേര് എന്തോ വായിച്ചു 1 കൊരിന്ത്യർ 13 വായിച്ചു അതിനെ പിടിച്ചിരുത്തിയില്ല അദ്ദേഹം ഇച്ചിര ഇച്ഛാശക്തിയും ഒക്കെയുള്ള ആളായതുകൊണ്ട് തുടങ്ങിയ കാര്യം തീർത്തു ഉപാശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഒരു ചർച്ച അദ്ദേഹം ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ശരിയോ തെറ്റോ എന്നുള്ള ചർച്ചയേക്കാൾ പ്രധാനം എന്താണ് അദ്ദേഹം വായിച്ചതിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് അല്ലേ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് 45-ാം സങ്കീർത്തനം മാത്രം വായിച്ചാലേ വിവാഹം അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ എന്നില്ല 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 1 കൊരിന്ത്യർ 13 വായിച്ചത് കൊണ്ട് വലിയ സ്വാധീനം ഉണ്ടാകാൻ കഴിയുമെന്ന് ഒരു ദൈവം നടത്തിപ്പുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ല അല്ലേ കാരണം അത് അത്രയ്ക്ക് സ്വാധീനമുള്ളൊരു വേദഭാഗമാണ് 1 കൊരിന്ത്യർ 13 അല്ലേ സ്നേഹം ദീർഘം ഓക്കെ സ്നേഹം എന്നൊരു കാര്യം ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ഇല്ലെന്നാ സ്നേഹമാണ് എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട കാര്യം അല്ലേ അത് വളരെ ത്യാഗസമ്പൂർണമായ സ്നേഹവും കരുതുന്ന സ്നേഹവും അല്ലേ അതിന് അതിരുകളില്ലാത്ത സ്നേഹം അങ്ങനെ പാട്ടുണ്ട് നമുക്ക് നല്ലൊരു പാട്ട് ചെയ്യൂ അതിരുകളില്ലാത്ത സ്നേഹം അല്ലേ അപ്പോൾ ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പരിധി വെക്കാത്ത മറ്റൊരാളും നന്മ മാത്രം ആഗ്രഹിക്കുന്ന അഗാപേ എന്ന പദം നമ്മൾ പറയാറുണ്ടല്ലോ സാധാരണ എന്താ പദത്തിനർത്ഥം എക്സ്പെക്ടിങ് ദ ഹയസ്റ്റ് ഗുഡ് ഓഫ് അതേഴ്സ് എക്സ്പെക്ടിങ് ദ ഹയസ്റ്റ് ഗുഡ് മറ്റൊരാളുടെ ഏറ്റവും വലിയ നന്മ ആഗ്രഹിക്കുക ഒരു ഭർത്താവ് ഭാര്യയുടെ ഏറ്റവും വലിയ നന്മ ആഗ്രഹിക്കണം അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും നോക്കൂ അപ്പോൾ ആ തരത്തിൽപ്പെട്ട ഒരു സ്നേഹം അങ്ങനെയുള്ള ഒരു സ്നേഹം അതുകൊണ്ട് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം ഭാര്യ ഭർത്താവിനെയും സ്നേഹിക്കണം പിന്നെ പറഞ്ഞിരിക്കുന്ന തിരുവചനത്തിൽ പല ഭാഗങ്ങളുണ്ടല്ലോ ഇവിടെ വായിക്കുമ്പോൾ പ്രത്യേകിച്ചും കീഴടങ്ങുക സബ്മിസീവ് ഡയനയെ കുറിച്ച് അക്കാലത്തൊക്കെ ധാരാളം ആളുകൾ പറയുമായിരുന്നു അന്ന് വിവാഹം നടന്നപ്പോൾ ഉടമ്പടി ചൊല്ലിയപ്പോൾ ഈ കാര്യം പറയാൻ തയ്യാറായില്ല അല്ലേ അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു ഡയാനയുടെ കാഴ്ചപ്പാട് അടുത്ത കാലത്ത് പത്രത്തിൽ വന്നെങ്കിൽ തന്നെ ചോദിച്ചാൽ ഡൈവോഴ്സ് മുമ്പ് തന്നെ ഈ ഡയാന അഡ്വൈസ് ചെയ്ത് തുടങ്ങുന്ന നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോളാൻ ശരിയായാലും തെറ്റായാലും അല്ലേ അപ്പം അത്ര കരുത്തുള്ള സ്ത്രീകളും അന്നും ഇന്നും ഒക്കെ എല്ലാ കാലത്തും ഒക്കെ സമൂഹത്തിൽ ഉണ്ട് അപ്പോൾ കുറ്റമാരുടെ ഭാഗത്താണെങ്കിലും വേദപുസ്തകപ്രകാരമുള്ള ആ സ്വാധീനം അവർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പെട്ടവരായതുകൊണ്ട് ആ കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് ഡയാനയും ചാൾസും ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് ദൈവജനത്തിൻ്റെ സ്വാധീനം വേണ്ടതുപോലെ ഉണ്ടായില്ല എന്നതുകൊണ്ടാണ് വലിയ തകർച്ചയൊക്കെ ഉണ്ടായത് അത് ഇംഗ്ലണ്ടിൽ നടന്നാലും ഇന്ത്യയിൽ നടന്നാലും കേരളത്തിൽ നടന്നാലും എല്ലാം ഒരുപോലെ തന്നെ അല്ലേ അപ്പൊ തിരുവചനം പറയുന്നത് കീഴടങ്ങുക എന്നുള്ളതിന് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല അല്ലെ വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല കീഴടങ്ങണം അല്ലേ കീഴടങ്ങണം അത് കാര്യം പറയുമ്പോഴും ക്രിസ്തുവും സഭയുമായി ബന്ധപ്പെടുത്തിയാ പറഞ്ഞേക്കുന്ന എഫേസ്യസിലേക്ക് അങ്ങനല്ലേ അപ്പൊ കീഴടങ്ങാൻ തോന്നും എന്താ കാരണം ക്രിസ്തുവും സഭയെ അല്ല എന്നാൽ സഭ 24 24 എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരുന്നത് പോലെ ആ തരത്തിൽപ്പെട്ട ഒരു സബ്മിഷനാണ് ഭാര്യ ഭർത്താവിനുള്ള ബന്ധത്തിൽ ഉണ്ടാകേണ്ടത് അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ സേവിക്കുന്ന ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലെടുക്കുന്ന ഏതു ഭാര്യയും എന്ത് ചെയ്യണം ഭർത്താവിന് കീഴടങ്ങണം മനസ്സിലാവുന്നുണ്ടോ കുടുംബജീവിതം ധന്യമായി തീരുവാൻ വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല അല്ലേ ക്രിസ്തുവിനോട് ആ ഭക്തി ഉണ്ടെങ്കിൽ അത് ഇൻവേർഡ് ആണെങ്കിൽ ഔട്ട്വേർഡ് അല്ലേ പറയുന്നത് അത് ഇൻവേർഡ് ആണെങ്കിൽ ആന്തരികമായ ഒന്നാണെങ്കിൽ ക്രൈസ്റ്റിനോടുള്ള ആ ലവിങ് ഡിവോഷൻ അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടെ നിലനിർത്തുന്ന ഒരു ഭാര്യയാണെങ്കിൽ ഹസ്ബൻഡിനോടുള്ള ബന്ധത്തിൽ ഏത് ചെയ്തേ പറ്റൂ ബി സബ്മിസീവ് കീഴടങ്ങണം എന്നുള്ളത് തന്നെയാണ് അല്ലേ പ്രമാണം അത് തന്നെയാണ് ദൈവത്തിന് നമുക്ക് നൽകുന്ന പ്രമാണത്തിന് യാതൊരു തരത്തിലും കൂട്ടാനോ കുറയ്ക്കാനോ കഴിയത്തില്ല ബി സബ്മിസീവ് സകലത്തിലും കീഴടങ്ങണം അല്ലേ അതാണ് പറയുന്നത് അപ്പോൾ ഈ ബന്ധങ്ങളെല്ലാം നിലനിൽക്കേണ്ടത് ഏതിനോടുള്ള ബന്ധത്തിലാണ് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് വളരെ പെട്ടെന്ന് 30-ാം വാക്യം നോക്കി അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും കണ്ടോ അപ്പോൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പിൽ പ്രയോറിറ്റി ഏതാ? അവർ തമ്മിലുള്ളതിന് തന്നെയാണ്. കർത്താവോടുള്ള കഴിഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിനോട് ഭാര്യ അല്ലേ. ഈ ചില ആളുകൾ കല്യാണം കഴിഞ്ഞാലും അപ്പനോടും അമ്മയോടുള്ള സ്നേഹം ഇതിനേക്കാൾ വലുതായിട്ട് നിൽക്കും. അങ്ങനെ തന്നെ ഒത്തിരി കുടുംബങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അപ്പനെ അമ്മയെ ഉപേക്ഷിക്കും, തിരിഞ്ഞു നോക്കുകയില്ല. കാരണം എന്താ? വേദോസം പറഞ്ഞേക്കുന്ന ഇങ്ങനെ പറ്റിച്ചേരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അപ്പനെ അമ്മയോടുള്ള ബന്ധമൊന്നും പിന്നെ കാര്യമല്ല. അത് അവിവേകമാണ്. വേദോസം വ്യക്തമായി പറയുന്നത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിനക്ക് നന്മയുണ്ടാകാനും നിന്റെ അപ്പനെയും അമ്മയും അത് കല്യാണം കഴിച്ചു കഴിഞ്ഞാലും കൊച്ചുമക്കൾ ഉണ്ടായി കഴിഞ്ഞാലും ചെയ്യാൻ ബാധ്യസ്ഥര. ശരിയല്ലേ? ചില അപ്പനും ചില മാതാപിതാക്കളെ കണ്ടിട്ടില്ലേ, രണ്ടും മൂന്നും നാലും തലമുറയൊക്കെ കണ്ടവർ നമുക്കറിയാം. 90, 100 വയസ്സൊക്കെ ഇരിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാം. മക്കള്, കൊച്ചുമക്കൾ, അതിൻ്റെ മക്കൾ, അങ്ങനെയൊക്കെ കാണാൻ ഭാഗ്യമുള്ളവർ നോക്കിയേ അല്ലേ. ആ കുടുംബങ്ങളൊക്കെ നോക്കിയാൽ എന്തു എത്ര എത്ര സന്തോഷമാണെന്നറിയാം. ഇന്നത്തെ സ്ഥിതികളെല്ലാം അങ്ങ് മാറി. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പുതിയ വീട്, പുതിയ കാറ്, പുതിയ സാഹചര്യങ്ങൾ, പിന്നെ ബന്ധങ്ങൾ അറ്റുപോകുന്ന ഒരു രീതിയിലേക്ക് സിസ്റ്റത്തിൽ വന്ന വലിയ മാറ്റം. കുറെ ഗുണങ്ങളുണ്ടെങ്കിലും വളരെ ദോഷമുണ്ട്. ശരിയല്ലേ? അപ്പനും മക്കളും കൊച്ചുമക്കളും ഒന്നിച്ച് താമസിച്ചിരുന്ന കാലത്തെ സന്തോഷം ഇന്ന് പലയിടങ്ങളിലും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിലേക്ക് ഇനി മടങ്ങിപ്പോകാൻ പറഞ്ഞാൽ, അത് ഒരു പരിധി വരെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, നടക്കുന്ന കാര്യമല്ല. എന്നാൽ അതിനൊക്കെ ഏറ്റവും നല്ലത്, ഓക്കെ, ഇപ്പൊ ചെയ്യാൻ ഒക്കുന്ന കാര്യം അത്രയേ ഉള്ളൂ, ആയുസ്സും ആരോഗ്യം ഉള്ളിടത്തോളം കാലം മാതാപിതാക്കൾ എത്ര പ്രായമുള്ളവരായാലും അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് അവരെ കരുതേണ്ടതുപോലെ കരുതി ജീവിക്കുകയും ഒപ്പം കർത്താവുമായുള്ള ബന്ധം കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ ബന്ധം ഏത് ബന്ധം തന്നെയാണ്? വേദോസം നമുക്ക് പറഞ്ഞു തരുന്നത് ഭാര്യ ഭർത്തൃബന്ധം തന്നെയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിശ്ചയമായും കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അതുകൊണ്ടാണ് കർത്താവ് തന്നെ വ്യക്തമായി പറഞ്ഞത്. എന്താ അവിടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഹരീശ മരീശിൻ്റെ അടുത്ത് വന്നപ്പോൾ എന്തോ പറഞ്ഞു? വായിച്ച് 19:4 മാത്യൂസ് ഗോസ്പൽ 19:4 ഫോളോയിങ് അതോ വായിച്ച് 19:4 പിന്നെ രണ്ടല്ല ഒരു ദേഹം അത്രേ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. പല എപ്പിസ്കോപ്പൽ ചർച്ചുകളിലും വെസ്റ്റേൺ കൺട്രീസിൽ അതെ യോജിപ്പിക്കാൻ വേണ്ടി മധ്യസ്ഥനായി പുരോഹിതന്മാർ നിൽക്കുന്ന പോലെ തന്നെ ഏതിനുണ്ട്? ഡൈവോഴ്സ് ചെയ്യാനും തയ്യാറായി നിൽക്കുക. പല ചർച്ചസിലും വെസ്റ്റേൺ കൺട്രീസിൽ പുരോഹിതന്മാർ പോലും ഡൈവോഴ്സ് ആയിട്ടുള്ളവരാണ്, വീണ്ടും വിവാഹം കഴിക്കുന്നവർ. ഇതൊക്കെ കാണുമ്പോൾ നിശ്ചയമായും വളരെ ഭക്തിയോടും ഭയത്തോടും കൂടെ ദൈവം നമുക്ക് നൽകിയ ആ വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്ത് നാം ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. വെസ്റ്റേൺ കൾച്ചർ വളരെ സ്വാധീനം നമ്മുടെ ഇടയിലും ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ. ഇന്ന് ഡൈവോഴ്സ് വളരെ അധികം 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 കേസുകൾ ഇന്ന് കോടതിയിൽ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വരുന്നൊരു സാരം, കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നതും അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നതും എക്കാലത്തും ദൈവസഭയുടെ പ്രമാണം, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അപ്പോൾ ഇടത്തുകാലത്ത് എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ഇത് ദൈവം യോജിപ്പിച്ചതാണെന്നുള്ളതിൻ്റെ തെളിവ് എന്താന്ന് ചോദിച്ചു. കണ്ടിട്ട് അങ്ങനൊന്നും അല്ല തോന്നുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവും, തോന്നാറില്ല ചിലവൊക്കെ കണ്ടാൽ. തോന്നിട്ടില്ലേ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലതും കണ്ടിട്ട്. ഓ എന്നാൽ ചിലത് കണ്ടാൽ അറിയാം, അയ്യോ ദൈവമേ അല്ലേ, തമ്പുരാൻ തന്നെ യോജിപ്പിച്ചതാണ്. പക്ഷെ ഒരു കാര്യം, യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഒത്തിരി വിശകലനം ചെയ്ത് ജീവിതം പാഴാക്കുന്നതിനേക്കാൾ നല്ലത് ഫ്രൈസലോ യോജിപ്പിച്ച് കഴിഞ്ഞ് ഒന്നായി ജീവിക്കുമ്പോൾ കൊച്ചു പറദീസ് പോലെ ജീവിക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ അങ്ങ് ജീവിച്ചോണം. ഇത് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തു അല്ലേ, പെരുമാറ്റ രീതികളിലും ഇടപാടുകളിലും ഒക്കെ പരസ്പരം മനസ്സിലാക്കി പരസ്പരം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ജീവിച്ചാൽ മാത്രമേ കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ പക്വതയുള്ള ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം ഒന്നായി നിന്നും വരത്തില്ല. പക്ഷേ എന്താണ്? കുടുംബത്തിൻ്റെ ഭദ്രത നിലനിർത്തുവാൻ വേണ്ടി എന്ത് ചെയ്യും? വിട്ടുവീഴ്ച. കോംപ്രമൈസ് കൂടാതെ ഒരു കുടുംബവും മുന്നോട്ട് പോകത്തില്ല, കോംപ്രമൈസ് കൂടാതെ. അതുകൊണ്ടാണ് പരസ്പരം പറയുന്നത്, നാല് വേർഡ്സ് സാധാരണ പറയാറുണ്ട് വിവാഹപ്രസംഗങ്ങളിൽ, കെയർ, പരസ്പരം ഉണ്ടാകണം, കൺസിഡറേഷൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകണം അല്ലേ, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ഉണ്ടാകണം. നാലാമത് പറയുന്നൊരു കാര്യമാണ് കോംപ്രമൈസ്. കോംപ്രമൈസ് ചെയ്തേ പറ്റൂ. കോംപ്രമൈസ്, കെയർ, കൺസിഡറേഷൻ, കമ്മ്യൂണിക്കേഷൻ, കോംപ്രമൈസ്, ഈ നാല് സീസ്. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും അല്ലേ. കെയർ ഇല്ല, കൺസിഡറേഷൻ ഇല്ല, പിന്നെ കമ്മ്യൂണിക്കേഷൻ, അതാ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം വന്നേക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ചെയ്യാൻ സമയം കിട്ടുന്നില്ല, എല്ലാവരും വളരെ ബിസിയാ അല്ലേ, ഉള്ളു തുറന്ന് സംസാരിക്കാൻ സമയമില്ല അല്ലേ. അതുകൊണ്ട് വളരെ വളരെ പ്രശ്നങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകുക. ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ രഹസ്യം ഞാൻ പറയാം ഒറ്റവാക്കി. ഞങ്ങൾ ചുമ്മാ ഇരുന്ന് ഒത്തിരി നേരം സംസാരിക്കും, വലിയ കാര്യമൊന്നും കാണുകയില്ല. ഡേറ്റായിട്ടൊക്കെ ഉറങ്ങുന്ന ചിലപ്പം എന്താണെന്ന് ചോദിച്ചു, പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കും, പരദൂഷണമൊന്നുമല്ല, പല കാര്യങ്ങളും സംസാരിക്കും. ഈ രഹസ്യം മനസ്സിലാക്കി എത്ര പേര് ഇരിപ്പുണ്ട്? ഭാര്യ നാട്ടിലായി ഇപ്പം എന്ത് ചെയ്യാമെന്നുള്ളതായിരിക്കും മോഹൻ എന്നൊക്കെ പറയുന്നത്. ദൈവം പ്രവർത്തിക്കാൻ പോവാ മോഹൻ, ആ വിശ്വസിക്കും. എന്റെ ആഗ്രഹം അങ്ങനെ തന്നെ, ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ദൈവമാണാക്കി വെച്ചിരിക്കുന്നത്. ഒന്നിച്ച് താമസിക്കുവാൻ അവസരം കിട്ടിയവരോട് അതൂത് ഫൈസലോ ചുമ്മായിരുന്നു വർത്താനം പറയണം, വെറുതെ കുറെ സമയം സ്പെൻഡ് ചെയ്യണം, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, പിന്നെ അതേ സമയം തന്നെ ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും സമയം കണ്ടെത്തണം. അപ്പോൾ ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ വീണ്ടും മനസ്സിലാക്കുക, കുടുംബജീവിതത്തിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെ? ദ കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പ്, പിന്നെ എവർ ഗ്രോയിങ് റിലേഷൻഷിപ്പ്. ഇതിന്റെ അടിസ്ഥാനം എന്താ? കവനന്റ് റിലേഷൻഷിപ്പ്. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകളോട് അവസാനിപ്പിക്കാം. ഈ വാക്യത്തിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. 32-ാമത്തെ വാക്യം, ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്ര പറയുന്നത്, എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ഏതരത്തിൽപ്പെട്ട ഭയമല്ല, പാമ്പിനെ കാണുമ്പോഴുള്ള ഭയവും പോലീസിനെ കാണുമ്പോഴുള്ള ഭയമല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെന്താണ്? റെവറൻഷ്യൽ ഫിയറ, ബഹുമാനത്തോടുകൂടി ഒരു ഭയം. അങ്ങനൊന്നില്ലേ? ഉണ്ടല്ലേ? സമൂഹത്തിലാണെങ്കിലും നമ്മൾ ചിലരെ റെസ്പെക്ട് ചെയ്യുമ്പോൾ ആ റെസ്പെക്ട് ചെയ്യുന്ന ആളുകൂടെ നമുക്ക് എന്തുണ്ട്? ഒരു ഭയമുണ്ട്. നാളെ നമ്മളെ കൊല്ലുമെന്നുള്ള പേടിയൊന്നും അല്ലാണോ, തല്ലുമെന്നുള്ള പേടിയും അല്ല, അല്ലാതെ തന്നെ നമുക്ക് എന്താണ്? ഒരു ഭയം. പ്രിയമുള്ളവരെ, കുടുംബജീവിതത്തിലും ഇതുണ്ട്, നിലനിൽക്കണം. ലെറ്റ് അസ് മെയിൻറ്റെയിൻ എ ലവിംഗ് ഡിവോഷൻ ഇൻ അവർ ഫാമിലി ലൈഫ്. ഇത് പരസ്പരം നിലനിർത്തി കർത്താവിനെ സേവിക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളെല്ലാം ശക്തമായിത്തീരും. ഈ ദിവസങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഒരു ചലഞ്ച് ഞാൻ ഉയർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ബൈബിൾ ക്ലാസ് പഠിക്കുന്നതിൽ കൂടെ നിങ്ങളിവരെ ഞാൻ ഒരു ചലഞ്ച് ഉയർത്തുകയാണ്. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ, പേഴ്സണൽ പ്രയറിൽ തകർന്ന് പോകുന്ന അനേക കുടുംബങ്ങൾ, ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബ ബന്ധങ്ങൾ അറ്റുപോയ എത്രയോ പേർ, പ്രൈസ് ദി ലോർഡ്, എത്രയോ പേർ ചെറിയ പ്രായത്തിൽ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളോട് ഒന്നായി തീർന്നവർ, വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് എത്രയോ എത്രയോ പേർ, അതേ പുരുഷനായാലും സ്ത്രീയായാലും ഒന്നിച്ച് ജീവിക്കുവാൻ കഴിയാതെ തകർച്ചയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങനെയുള്ള കുടുംബങ്ങളെ വിളക്കി ചേർക്കുവാൻ, കുടുംബ ബന്ധങ്ങളെ വിളക്കി ചേർക്കുവാൻ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ കഴിയും, ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ കഴിയുമെന്നുള്ളതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് അങ്ങനെയുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് ഒരു വലിയ പരിവർത്തനം ഉണ്ടാക്കണമേ, ക്രിസ്തുവിന്റെ സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു കവിയുവാൻ ഇടയാക്കണമേ എന്നൊരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ബൈബിൾ ക്ലാസ്സിൽ നാം കടന്നു വന്ന മുഖാന്തരം ഈ വലിയ ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ദൈവത്തിന്റെ സന്നിധി നാം വിശ്വസ്തയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന റിസൾട്ട് കാണുവാൻ കഴിയും. ചില കുടുംബങ്ങൾക്ക് വലിയ പരിവർത്തനം ഉണ്ടായി കാണുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ചോ, നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ചോ, നിങ്ങളുടെ ഇമ്മീഡിയറ്റ് റിലേഷൻസിനെ കുറിച്ചോ, ഡിസ്റ്റന്റ് റിലേഷൻസിനെ കുറിച്ചോ ഈ വിഷയത്തിൽ ഭാരത്തോടുകൂടെ രാത്രി ഇവിടെ ആയിരിക്കുന്നെങ്കിൽ ഒരു നിമിഷം ആ വിഷയം അത്യുന്നത കാര്യങ്ങളിൽ നമുക്കൊന്ന് ഫലമേൽപ്പിക്കാം. തകർന്ന ബന്ധങ്ങളെ മാറ്റി ഊഷ്മളമായ ശക്തമായ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തുവിന്റെ ഉടമ്പടി ബന്ധത്തിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം നയിപ്പാൻ ദൈവമേ ക്രമ നൽകണമേ എന്ന് ദൈവസ്നേഹത്തിൽ ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ അല്പസമയ വിഷയം ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുപാട് കുടുംബങ്ങളെ അത് ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ വരുന്നില്ലായിരിക്കാം, എന്നാൽ ഏതെങ്കിലും ഒരു കുടുംബത്തെ അത് ഹൃദയത്തിൽ നേറ്റെടുക്കാം. ഇന്ന് രാത്രി ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ, ഓ ഈ സമയത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് നേറ്റെടുത്ത് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. വലിയ വ്യത്യാസം, വലിയ വ്യത്യാസം ദൈവം അവിടുന്ന് വരുത്തണമേ. തകർന്ന ബന്ധങ്ങളെ പണിയുവാൻ കഴിഞ്ഞാൽ അവിടുന്ന് ആണല്ലോ. ശൂന്യതയുടെ മേൽ പണിയുവാൻ കഴിഞ്ഞാൽ അവിടുന്ന് ആണല്ലോ. ദൈവമേ അവിടുത്തെ സ്നേഹം കൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ വേഗത്തിലോടുന്ന വചനം ചില കുടുംബങ്ങളുടെ ഹൃദയങ്ങളിൽ വരട്ടെ. പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ ആ പ്രാർത്ഥിതമായ ഏത് വിഷയത്തോട് പ്രാർത്ഥിക്കുന്നുവോ, ഏത് കുടുംബത്തെ ദൈവത്തിന് വെച്ച് പ്രാർത്ഥിക്കുന്നുവോ, ഇന്ന് രാത്രി ആ കുടുംബത്തിൽ ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞു കവിയുവാൻ, ആ വ്യക്തിയുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം നിറഞ്ഞു കവിയുവാൻ അവിടെ നിടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ആ വിഷയത്തിൽ നമുക്ക് ജയമെടുക്കാം, ജയമെടുക്കാം. കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ജയമെടുക്കാം.